അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ദുനിയാവിൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന സഞ്ചരിക്കുന്ന ചില മലക്കുകളുണ്ട്. അവരുടെ ജോലി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുന്ന മജാലിസുകളെ അന്വേഷിച്ച് യാത്ര ചെയ്യുന്നവരായിരിക്കും. അത്തരത്തിലുള്ള മജാലിസുകളിൽ മലായിക്കത്തുകളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നും അത് ബറക്കത്തുള്ള മജാലിസുകളാണ് എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള മജാലിസുകൾ നാം ഇരിക്കുമ്പോൾ ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഇഖ്ലാസ് ഉണ്ടാകണം. ഇതിവിടെ നമ്മൾ ഇരിക്കുന്നത് അള്ളാഹുവിന്റെ വജൂ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഒരുപക്ഷെ ഇവിടെ കാര്യങ്ങളിൽ പലതും നിങ്ങൾക്കറിയുന്നതായിരിക്കാം, എന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ നിശ്ചയമായും പരസ്പരമുള്ള ഓർമ്മപ്പെടുത്തലുകളും പരസ്പരം അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകളും ഒക്കെ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിനെ തൊട്ടുണർത്തുന്നതാണ്. നമ്മൾ ഇരിക്കുന്ന ദർസുകളൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കണമെന്നില്ല. സ്വഹാബത്തിന്റെ പരസ്പരമുള്ള സംഭാഷണങ്ങളും അവരുടെ നസീഹത്തുകൾ കൈമാറുന്ന രീതികളും നാം വായിച്ചു നോക്കിയാൽ അതിൽ കാണാം, പലപ്പോഴും അവർ ചെറിയ സൂറത്തുകളാണ് ഓതിക്കൊടുക്കാറുള്ളത്. രണ്ട് സഹാബികൾ കണ്ടുമുട്ടിയാൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊടുക്കും. അതുപോലെ തന്നെ മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങൾ, ഇമാം അലി ഇബ്നു അബ്ദുല്ലാഹിൽ മദീനി റഹിമഹുല്ലാ, അതുപോലെ തന്നെ യഹ്യ ഇബ്നു മഈൻ, അബൂ ഹാതിം അർറാസി, അബൂ സുറഅത്ത് അർറാസി തുടങ്ങിയ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ നാം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന അവരുടെ ജീവിതത്തിലുണ്ടായ വളരെ പ്രധാന ഒരു കാര്യമായിരുന്നു, പരസ്പരം കാണുമ്പോൾ അവർ അള്ളാഹുവിനെ കുറിച്ച് സ്മരണകൾ നടത്തും, അള്ളാഹുവിനെ കുറിച്ച് പറയും, അവന്റെ ദീനിനെ കുറിച്ച് പറയും. അതുകൊണ്ട് ആ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഒരിക്കലും ഇൽമിന്റെ മജ്‌ലിസിൽ ഇരിക്കുമ്പോൾ ഒരാൾ സംസാരിക്കുക, നമ്മളെല്ലാവരും കേൾക്കുന്നു, പിന്നീട് അടുത്ത മജ്‌ലിസ് ഒരു രണ്ടു മാസം കഴിഞ്ഞാണെങ്കിൽ പിന്നീട് നമുക്ക് ഇൽമുമായുള്ള ബന്ധം രണ്ടു മാസം കഴിഞ്ഞ് എന്ന കോലത്തിലാവരുത്. കുറച്ച് അള്ളാഹുവിനെ കുറിച്ച് പരസ്പരം നിരന്തരമായി ഓർമ്മകൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക, നമ്മുടെ ഭാര്യയോട് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറയുക, നമ്മുടെ മക്കളോട് അള്ളാഹുവിനെ കുറിച്ച് പറയുക. എത്ര ആളുകൾ അവരുടെ മക്കളോടൊക്കെ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്? വളരെ ചുരുക്കമായിരിക്കും. റബ്ബിനെ കുറിച്ച് മക്കൾക്ക് ബോധം നൽകുന്ന മാതാപിതാക്കൾ, അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഭാര്യമാരുടെ മനസ്സിൽ ഇട്ടുകൊടുക്കുന്ന ഭർത്താക്കന്മാർ, എത്ര ആളുകളും ഭാര്യ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഭാര്യയോട് പറയുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നേരെ മറിച്ചും ഭാര്യ ഭർത്താവിൽ നിന്നൊരു പിഴവ് കണ്ടാൽ അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തണം. ഇങ്ങനെ പരസ്പരം റബ്ബിനെ കുറിച്ച് നിരന്തരമായി സംസാരിക്കുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാം, നിശ്ചയമായും അള്ളാഹുവിന്റെ അടിമകളിൽ ചില ആളുകളുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? ഞാൻ പലപ്പോഴും എന്റെ മജാലിസുകളിൽ ഇരുന്ന സഹോദരങ്ങളോട് പറയാറുണ്ട്, നമ്മളൊരു ഹദീസ് കേൾക്കുമ്പോൾ ആരോടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ചിന്തിക്കേണ്ടതില്ല, മറിച്ച് പ്രവാചകർ പറഞ്ഞത് മനുഷ്യരിൽ ചില ആളുകളുണ്ട് അഥവാ നമ്മുടെ കൂട്ടത്തിലൊക്കെ ചില ആളുകളുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? അവരെ കണ്ടാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഓർമ്മ വരും, അവരെ കാണുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരും. നമ്മൾ എത്ര ആളുകൾ ആ രൂപത്തിലുണ്ട്, നമ്മളെ കാണുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് സ്മരണ വരുന്ന രൂപത്തിൽ ആ ഒരു ജീവിതം നയിക്കുന്ന, പറയുന്ന ഞാനാണെങ്കിലും ശ്രവിക്കുന്ന എന്റെ സഹോദരങ്ങളാണെങ്കിലും എത്ര ആളുകൾക്ക് സഹോദരങ്ങളെ അതിനൊക്കെ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. റബ്ബിനെ കുറിച്ച് പറയാൻ ആ ഒരു വാക്ക് എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അള്ളാഹുവിനോടുള്ള ഒരു ബാധ്യതയുടെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഒന്നുകൂടി നിങ്ങൾ ചിന്തിക്കുക, അന്ന് ആ സഹാബിയോട് പറഞ്ഞതാണെങ്കിൽ ഇന്ന് കേൾക്കുന്ന നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ടതാണ്. സഹാബി ചോദിച്ചു, പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ശറായിഉൽ ഇസ്ലാമി ഖദ് കസറത് അലി, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ എനിക്ക് വളരെ അധികമായി തോന്നുകയാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇതൊക്കെ എനിക്ക് ചെയ്തു തീർക്കാൻ സാധിക്കണമെന്നില്ല, കാരണം അത്രയും നന്മകൾ ഇസ്ലാം പഠിപ്പിക്കുന്നു. അദ്ദേഹം ചോദിക്കുകയാണ്, ഫബാബുൻ അതമസ്സഖു ബിഹി ജാമിഅ, എനിക്ക് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ സാധിക്കുന്ന, എപ്പോഴും ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രവർത്തനം താങ്കൾ പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ല, എപ്പോഴും നിന്റെ നാവിൽ റബ്ബിനെ കുറിച്ചുള്ള സ്മരണ നീ കൊണ്ടുവരിക. ഇവിടെ വെറുതെ ഇരിക്കുന്ന ഒരു സാഹചര്യം നോക്കുണ്ടാവരുത്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അദ്കാറുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക. നമ്മൾ എത്ര പേർ അദ്കാറുകളുടെ വിഷയം ശ്രദ്ധിക്കാറുണ്ട്? ഞാൻ ഇന്ന് എന്റെ സഹോദരങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ പഠിക്കാത്ത കുറെ മസായലുകളല്ല, മറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ. ഞാനും എന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതും എന്റെ സഹോദരങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. നമ്മുടെ ദിക്കറുകൾ എന്താണ്? നമ്മൾ ദിക്കറുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ഒരു ദിവസം എത്ര ദിക്കർ നമ്മൾ പറയണം? മഹാനായ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഏറ്റവും അധികം ഹദീസുകൾ ഉദ്ധരിച്ച സഹാബിയാണ് അല്ലെ? എല്ലാവർക്കും അറിയാം, 5000-ലധികം ഹദീസ് ഉദ്ധരിച്ച വേറൊരു സഹാബിയുമില്ല, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു മാത്രം. ഒരു സഹാബിയും 3000-ന് മുകളിൽ ഉദ്ധരിച്ചില്ല, അബു ഹുറൈറ മാത്രമാണ് 5000-ലധികം ഹദീസുകൾ ഉദ്ധരിച്ചത്, വളരെ ചുരുങ്ങിയ കാലം കൊണ്ട്. കാരണം ആദ്യം തന്നെ ഇസ്ലാം സ്വീകരിച്ച സഹാബിയല്ല അബു ഹുറൈറ. പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച് വളരെ ചുരുങ്ങിയ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖിദ്മത്ത് ചെയ്ത് അവിടുത്തെ മുലാസിമായി ജീവിച്ച് അവിടുന്ന് ഇൽമ് പഠിച്ച സഹാബിയാണ് മഹാനായ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഇബാദത്തുകൾ നിങ്ങൾ എപ്പോഴെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മൾ പൊതുവെ പറയും അബു ഹുറൈറ ഉദ്ധരിച്ച ഹദീസാണ്, അദ്ദേഹം ഉദ്ധരിച്ച ഹദീസാണ്. അദ്ദേഹത്തിന്റെ ഇബാദത്തുകൾ എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ഇബാദത്തുകൾ ഇമാം ഇബ്നു സഅദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തബഖാത്തിൽ ഉദ്ധരിക്കുന്നതായി കാണാം. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ദിവസം 12,000 ദിക്റുകൾ ചൊല്ലുമായിരുന്നു. ഒരു ദിവസം 12,000 ദിക്റുകൾ. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഇത്രയധികം ദിക്റുകൾ എന്തിനാണ് താങ്കൾ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് അത്രയും പാപങ്ങൾ ഉണ്ടായേക്കാം. നമുക്കോ? നമുക്ക് എത്ര തെറ്റുകളുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പ്രവാചകന്റെ മുന്നിലാണ്, ഹദീസുകൾ കേൾക്കുന്നു. അദ്ദേഹം ജോലിക്ക് പോലും എല്ലാ ശരിയായ രൂപത്തിൽ പോയിരുന്നില്ല, മറിച്ച് വിശപ്പ് കാരണത്താൽ മസ്ജിദിന്റെ നബവിയിൽ ബോധക്ഷയം വന്ന് അദ്ദേഹം വീഴുമായിരുന്നു. ആളുകൾ അദ്ദേഹത്തിന്റെ ഭ്രാന്താണെന്ന് കരുതി അദ്ദേഹത്തെ ചവിട്ടുമായിരുന്നു. അദ്ദേഹം പറയുന്നത്, എനിക്ക് ഭ്രാന്തില്ല, മറിച്ച് എനിക്ക് വിശപ്പാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുപോയില്ല. എപ്പോഴും പ്രവാചകന്റെ മജ്‌ലിസിൽ പ്രവാചകന്റെ കൂടെ ഇൽമു പഠിച്ച് അങ്ങനെ അദ്ദേഹം ജീവിച്ചു. ഇതിന്റെ കൂടെ അദ്ദേഹം ഒരു ദിവസം 12,000 തവണ, 100, 200, 300, 1,000 അല്ല, 12,000 തവണ അദ്ദേഹം ദിക്റുകൾ ചൊല്ലാറുണ്ടായിരുന്നു എന്ന് ഇമാം ഇബ്നു സഅദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തബഖാത്തിൽ അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. അദ്കാറുകൾ നമ്മുടെ നാവിൽ നിരന്തരം റബ്ബിനെ കുറിച്ചുള്ള സ്മരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. പ്രത്യേകിച്ച് ഷഅബാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഷഅബാൻ മാസം എന്ന് പറയുന്നത് തന്നെ വളരെയധികം മഹത്വമുള്ള ശരീഅത്ത് ചില മേഖലകൾ അല്ലെങ്കിൽ മുൻഗാമികളായ ആളുകൾ സലഫ് സ്വാലിഹങ്ങൾ ചില മഹത്വങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന മാസമാണ് ഷഅബാൻ എന്നുള്ള മാസം. ഷഅബാൻ എന്നുള്ള മാസം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതാ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ റമദാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇവിടെ ഓരോരുത്തരും റമദാനിന് വേണ്ടി തയ്യാറാകേണ്ടതുണ്ട്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷഅബാൻ മാസത്തെ എങ്ങനെയാണ് നമ്മുടെ മുൻഗാമികളായ ആളുകൾ സ്വീകരിച്ചത്? ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ചില വിഷയങ്ങൾ മൊത്തത്തിൽ നിങ്ങൾക്കൊരു ഒരു ചില വിഷയങ്ങൾ സൂചിപ്പിക്കുക എന്നത് മാത്രമാണ് ഉദ്ദേശം. ഷഅബാൻ മാസത്തെ എങ്ങനെയായിരുന്നു സലഫുകൾ സ്വീകരിച്ചത്? സലഫ റഹിമഹുല്ലാ പറയുന്നു, ഷഅബാൻ എന്ന് പറയുന്നത് ഖുർആനുകളുടെ മാസമാണ്, അഥവാ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളുടെ മാസം. ഈ മാസത്തെ അല്ലെങ്കിൽ ഈ മാസത്തെ മുൻഗാമികൾ കണ്ടത് എങ്ങനെയാണ്? അവർ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മാസത്തെ അവർ കണക്കാക്കിയിട്ടുള്ളത്, ഖുർആൻ പാരായണം ചെയ്യാൻ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങളിൽപ്പെട്ട ചില ആളുകളുടെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, അവർ റമദാൻ മാസമായാൽ അമ്രു ബിൻ ഖൈസ് റഹിമഹുല്ലാ അദ്ദേഹം റമദാൻ മാസമായാൽ അദ്ദേഹത്തിന്റെ കച്ചവടങ്ങളൊക്കെ നിർത്തിവെച്ച് അദ്ദേഹം ഇബാദത്തിന് വേണ്ടി മാറിയിരിക്കും, ഖുർആൻ പാരായണത്തിന് വേണ്ടി മാറിയിരിക്കും. ഈ രൂപത്തിൽ നമ്മുടെ മുൻഗാമികൾ കച്ചവടമൊക്കെ ഒഴിവാക്കി. ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? ഈ അമ്രു ബിൻ ഖൈസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കച്ചവടം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ പോറ്റാൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ചെലവ് കൊടുക്കാൻ. നമ്മൾ കച്ചവടം ചെയ്യുന്നതോ? അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. കുടുംബത്തിനെ നമുക്ക് വളർത്തണം, നമ്മുടെ കുടുംബക്കാർ പ്രയാസപ്പെട്ടു പോകരുത്. എന്നിട്ട് അദ്ദേഹം ഈ കട അടച്ച് അദ്ദേഹം അധികാരികൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഖുർആൻ പാരായണത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ സ്വർഗമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതോ? അതേ സ്വർഗമാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരേ ലക്ഷ്യമാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ രണ്ടും രണ്ടറ്റച്ചാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഷഅബാൻ മാസത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പരിശുദ്ധമായ ഖുർആൻ. ഹബീബ് ഇബ്നു അബി സാബിത് റഹിമഹുല്ലാ പറയുന്നതായി കാണാം, ഷഅബാൻ മാസം എന്ന് പറഞ്ഞാൽ അത് ഖിറാഅത്തിന്റെ മാസമാണ്. ഖുർആൻ നമ്മൾ അധികമായി പാരായണം ചെയ്യണം. ഈ ഒരു സാഹചര്യത്തിൽ ശരിക്ക് എന്റെ സഹോദരങ്ങൾ ശ്രവിക്കണം. ഈ ഒരു സാഹചര്യത്തിൽ നാം ചിന്തിക്കുക, നമ്മുടെ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്താണ്? ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്താണ്? അള്ളാഹു പറയുന്നു, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതീ ഹിയ അഖ്വം. ഏറ്റവും നല്ല മാർഗത്തിലേക്ക് നമ്മെ നയിക്കുന്നത് പരിശുദ്ധ ഖുർആനാണ്. ഏറ്റവും നല്ല മാർഗത്തിലേക്ക് നമ്മെ വഴി കാണിക്കാൻ സാധിക്കുന്നത് പരിശുദ്ധ ഖുർആനിന് മാത്രമാണ്. ഈ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്താണ്? നമ്മൾ ഇന്ന് ഒരു ദിവസം അള്ളാഹു നമുക്ക് നൽകുന്ന 24 മണിക്കൂർ സമയം എങ്ങനെയാണ് നമ്മൾ ചെലവഴിക്കുന്നത്? അതിൽ എത്ര സമയം നമ്മൾ ഖുർആനു വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്? നമ്മൾ മൊബൈൽ എടുത്ത് വാട്സപ്പ് നോക്കാൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകൾ നമ്മൾ നോക്കാൻ എത്ര സമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ടാകും ഒരു ദിവസം? ഒരു വ്യക്തി ഫോൺ എടുത്ത് വാട്സപ്പ് നോക്കാനോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് നോക്കാനോ 1 മണിക്കൂർ ചെലവഴിച്ചാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മടുപ്പ് വരുന്നില്ല, അദ്ദേഹത്തിന് ആവിയിടുന്നില്ല. അദ്ദേഹം വളരെ താല്പര്യത്തോടുകൂടി വളരെ അതിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി, അതിലുള്ള വാർത്തകളൊക്കെ വായിച്ച്, അതിലുള്ള കാണാനുള്ള വീഡിയോകളൊക്കെ കണ്ട് അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആൻ തുറക്കുമ്പോഴേക്ക് ആവിയവരാണ്, നമുക്ക് മടിയാവാണ്. ഖുർആൻ ഒരു 2 പേജ് ഓതിയാൽ കുറച്ച് കഴിഞ്ഞോതാം. ഖുർആൻ ഒരു ജുസ് നമുക്ക് പാരായണം ചെയ്യാൻ ഏറ്റവും കൂടി വന്നാൽ എത്ര വേണം? ഖുർആൻ ഓതാൻ അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൂടി വന്നാൽ 1/2 മണിക്കൂർ മതി, അതിലധികം വേണ്ട. വെറും 20 പേജാണ് ഒരു ജുസ് എന്ന് പറയുന്നത്. നമുക്ക് എത്ര ആളുകൾക്ക് അത് ഓതാൻ സാധിക്കുന്നുണ്ട്? നിങ്ങൾ ചോദിച്ചു എന്ന് പറയും നമുക്ക് സമയം കിട്ടുന്നില്ല, ജോലി തിരക്കാണ്. എന്നാൽ ഒരു ദിവസം ഒരു 1/2 മണിക്കൂറെങ്കിലും ഫോണിന് മുകളിൽ ചെലവഴിക്കാതെ എത്ര ആളുകൾ നമ്മൾ കൂട്ടത്തിലുണ്ടാകും? ഒരു പക്ഷെ ആരും ഉണ്ടാവില്ല, എല്ലാവരും ഫോണിന് വേണ്ടി സമയം ചെലവഴിക്കും. പരിശുദ്ധ ഖുർആൻ തുറന്നാൽ നമുക്ക് ഉറക്കു വരും, നമുക്ക് ഉറക്കം വരും. ഇനി നമ്മൾ ചിന്തിച്ചു നോക്ക്, അള്ളാഹു പറഞ്ഞ പരിശുദ്ധ ഖുർആൻ നിങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കും എന്ന് പറഞ്ഞ ആ സന്മാർഗത്തിൽ എത്രത്തോളം നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട്? നമ്മൾ കേവലം നമ്മുടെ ജീവിതം ഇങ്ങനെ തള്ളി നീക്കിയത് ഖുർആനിന്റെ ആളുകളാണ്. ആരെങ്കിലും ഖുർആനെ കുറ്റം പറയുമ്പോൾ മാത്രം നമ്മുടെ ഈമാൻ പുറത്തു വരുന്ന അവസ്ഥയിൽ ഉണ്ടാവരുത്, മറിച്ച് നമ്മുടെ ഈമാൻ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്തായിരുന്നു, എങ്ങനെയാണ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നത്, ഖുർആൻ ഓതുന്ന വിഷയത്തിൽ എത്രത്തോളം ശ്രദ്ധയുണ്ട്, പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന വിഷയത്തിൽ എത്രത്തോളം ശ്രദ്ധ നമ്മൾ കാണിച്ചിട്ടുണ്ട്, എത്ര ആളുകൾക്ക് സൂറ ഫാത്തിഹ നന്നായി പാരായണം ചെയ്യാൻ അറിയാം. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു ദിവസം നിർബന്ധമായി എത്ര തവണ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നുണ്ട്, ഈ ഫാത്തിഹ അതിന്റെ അർത്ഥം ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി ഓതാൻ എത്ര ആളുകൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഷഹ്റു ശഅബാൻ ഷഹ്റുൽ ഖുർആ എന്ന് സലഫുകൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ഒരു പ്രാധാന്യത നമ്മളും നമ്മുടെ ജീവിതത്തിൽ കാണിക്കാൻ തയ്യാറാകണം. റമദാൻ ശഅബാൻ മാസം പ്രവേശിച്ചു കഴിഞ്ഞു, ഇന്ന് മുതൽ നമ്മൾ തീരുമാനിക്കുക ഇനി ഖുർആൻ ഓതാത്തൊരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എല്ലാ ദിവസവും മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഖുർആൻ നോക്കാത്ത ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഖുർആൻ നോക്കാത്ത ഒരു ദിവസം. ഇന്ന് നമ്മൾ ഖുർആൻ നോക്കിയിട്ടുണ്ടോ? ഇന്നലെ നമ്മൾ ഖുർആൻ നോക്കിയിട്ടുണ്ടോ? ഓരോരോ സഹോദരങ്ങൾ സ്വയം നഫ്സിനോട് ചോദിച്ചു നോക്കിയ അവസാനമായി ഞാൻ ഖുർആൻ ഖത്തം തീർത്തത് എപ്പോഴാണ്? അവസാനമായി ഖുർആൻ ഖത്തം തീർത്തത് എപ്പോഴാണ്? മുൻഗാമികളുടെ ചരിത്രം നിങ്ങൾ വായിക്കുക, മുൻഗാമികൾ സഹാബത്തിൽ അധികം ആളുകളും 7 ദിവസത്തിൽ ഖത്തം തീർക്കുന്നവരാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന എത്രയോ പണ്ഡിതന്മാർ 3 ദിവസത്തിൽ ഖത്തം തീർക്കുന്ന ആളുകളുണ്ട്, ധാരാളം പണ്ഡിതന്മാർ. എല്ലാ 3 ദിവസത്തിലും ഖത്തം തീർക്കുന്ന ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു റക്അത്തിൽ ഖുർആൻ പൂർണ്ണമായി ഓതിയതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. പല ചരിത്രങ്ങളും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു റക്അത്തിൽ ഖുർആൻ പൂർണ്ണമായി ഓതിയതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇതുകൊണ്ടാണ് അവരുടെ ഈമാനാണ്, ഈ ഖുർആനെ അവർ സ്നേഹിച്ചു. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ കലാമാണ്, എന്തെങ്കിലും ഒരു സൃഷ്ടിയല്ല. അള്ളാഹു സംസാരിച്ച റബ്ബിന്റെ സംസാരമാണ്. അള്ളാഹുവിന്റെ സംസാരം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലുത് നമുക്ക് ഇന്ന് എന്താ ലഭിക്കാനുള്ളത്? അള്ളാഹുവിന്റെ സംസാരം. ഈ സംസാരം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും റബ്ബ് നമ്മോട് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും നമുക്ക് ആ വിഷയത്തിന് വേണ്ടതുപോലെ ഒരു പ്രാധാന്യം കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ റബ്ബിനോടുള്ള നമ്മുടെ ഇഷ്ടത്തിന്റെ അളവ് എത്രമാത്രമാണ്? അതുകൊണ്ട് സഹോദരങ്ങളെ, കേവലം നാവിൽ ഇതാ നമുക്ക് റബ്ബിനോട് ഇഷ്ടമുണ്ട്, അള്ളാഹുവിനോട് ഇഷ്ടമുണ്ട്, ഫേസ്ബുക്കിൽ 2 മെസ്സേജ് എഴുതി അല്ലെങ്കിൽ വാട്സപ്പിൽ ചില മെസ്സേജുകൾ നമ്മൾ പ്രചരിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനിനോട് എത്രത്തോളം ബന്ധം നമ്മൾ ജീവിതത്തിൽ വെച്ചു പുലർത്തുന്നുണ്ട്? ഖുർആൻ ഓതുന്ന വിഷയത്തിൽ, ഖുർആൻ പഠിക്കുന്ന വിഷയത്തിൽ, ഖുർആൻ കേൾക്കുന്ന വിഷയത്തിൽ എത്ര ആളുകൾ ഖുർആൻ കേൾക്കാറുണ്ട്? ശ്രദ്ധയോടെ ഖുർആൻ കേൾക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? ഇതൊന്നും നിസ്സാരമായ ഒരു അമലാണ്. പരിശുദ്ധമായ ഖുർആൻ കേൾക്കുക എന്നുള്ളത് ഇബാദത്താണ്. ഈ മാസത്തിൽ ഖുർആൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അതിൽ ഒരു കാര്യമാണ് ഖുർആൻ കേൾക്കാൻ ഒരു കാ മണിക്കൂർ സഹോദരങ്ങളെ നമ്മൾ മാറ്റിവെക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയാണ്. ഒരിക്കൽ മഹാനായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, അദ്ദേഹത്തോട് പറഞ്ഞു, ഒന്നുകിൽ ഉബൈ അല്ലെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് താങ്കൾ ഖുർആൻ ഓതി തരണം. ആരാവശ്യപ്പെടുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ചോദിച്ചു, പ്രവാചകരെ, താങ്കൾക്കല്ലേ അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്, എന്തിനാണ് ഞാൻ താങ്കൾക്ക് ഓതി തരുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, മറ്റുള്ളവർ ഓതുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ് എന്ന്. ഇത് കേട്ടപ്പോൾ മഹാനായ ഇബ്നു മസ്ഊദ് ആണെന്ന് എന്റെ ഓർമ്മ, അദ്ദേഹം പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം നോക്കാതെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സൂറത്തു നിസാഇന്റെ ആയത്തുകൾ ഓതി ഓതി വന്നു. അവസാനം فكيف اذا جئنا من كل امه بشهيد وجئنا بك على هؤلاء شهيدا പരലോകത്ത് ഖബറിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെയൊക്കെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിന് ശേഷം അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല വിചാരണക്കെടുത്താൽ അവർ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് സാക്ഷികളായി ഈ പ്രവാചകന്മാരെ കൊണ്ടുവരുന്ന ആയത്തുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ ആയത്ത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസ്ബുക എന്ന് പറഞ്ഞു, ഓതി നിർത്താൻ പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ആ സമയം അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവിടെ നിന്ന് കരയുകയായിരുന്നു പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേട്ടിട്ട്. സഹോദര, ഒരു തവണയെങ്കിലും ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു പൊടി കണ്ണുനീർ വന്നിട്ടുണ്ടോ? ഒരു പൊടി പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുമ്പോൾ അവിടുത്തെ കരച്ചിലിന്റെ കാഠിന്യം കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസം ഉണ്ടാകാറു. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സീറയിലും ആ രൂപത്തിൽ നമുക്ക് കാണാം. അവിടുത്തെ കരച്ചിലുകൾ നമ്മൾ സാധാരണ ചീനച്ചട്ടിയിൽ എണ്ണ വറക്കുന്നത് പോലെ അതിന്റെ ശബ്ദം അവരുടെ നെഞ്ഞിൽ നിന്ന് ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഓതിൽ ആ ഒരു ശബ്ദം പോലെയാണ് അവർ ഓതാറുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും സീറയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കേവലം ചരിത്രങ്ങളിൽ ഒതുങ്ങിയിരിക്കുകയാണ്. നമുക്കിന്ന് അതിനൊന്നും നേരമില്ല. അനാവശ്യമായ കുറെ തർക്കങ്ങൾ, കുറെ ചർച്ചകൾ, അനാവശ്യമായ കുറെ വിഷയങ്ങൾ പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധമില്ല. ഖുർആൻ ഞാൻ ഈ പറഞ്ഞതുപോലെ കേൾക്കുന്നില്ല, ഖുർആൻ വേണ്ടതുപോലെ ഓതുന്നില്ല, പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ ഒരു സമയം നമ്മൾ മാറ്റിവെക്കുന്നില്ല, ഈ ഖുർആൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരു സമയം നമ്മൾ കണ്ടെത്തുന്നില്ല. ഇങ്ങനെയൊന്നും ഖുർആനുമായി ഒരു ബന്ധവും ഇല്ലാതെ നമ്മൾ പറയുന്നു, ഇതാ നമ്മൾ ഖുർആനിന്റെ ആളുകൾ. സഹോദരങ്ങളെ, വല്ലാഹി സത്യം, ഇന്നത്തെ ജനങ്ങൾ അവരുടെ വിഷയത്തിൽ ഖുർആനും സുന്നത്തും വേണ്ടതുപോലെ അവലംബിച്ചിരുന്നെങ്കിൽ ഒരു വിഷയത്തിനൂടെ പ്രശ്നമില്ല, ഒരു കാര്യത്തിനും പ്രശ്നമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് മനസ്സിലാക്കിയ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പഠിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിഷയങ്ങളൊക്കെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുക. തെറ്റുപറ്റിയവൻ അവരോട് എങ്ങനെ പെരുമാറണം സുന്നത്തിനുണ്ട്, മാതാവിനോട് എങ്ങനെ പെരുമാറണം സുന്നത്തിനുണ്ട്, ഉപ്പയോട് എങ്ങനെ പെരുമാറണം സുന്നത്തിനുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, കുട്ടിയോട് എങ്ങനെ പെരുമാറണം സുന്നത്തിനുണ്ട്, ബുദ്ധിയില്ലാത്ത മന്ദബുദ്ധികളോട് എങ്ങനെ പെരുമാറണം സുന്നത്തിനുണ്ട്, ബുദ്ധിക്ക് പ്രശ്നമുള്ള വ്യക്തികൾ വന്ന് സംസാരിച്ചാൽ അവരോട് എങ്ങനെ പെരുമാറണം സുന്നത്തിനുണ്ട്, ബുദ്ധിക്ക് പ്രയാസമുള്ള സ്ത്രീ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ് എനിക്ക് താങ്കളോട് ചില വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്. ഹദീസിൽ കാണാം, സ്വഹീഹ് മുസ്ലിമിലാണ്, ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിക്ക് സ്ഥിരതയില്ല. ആ സ്ത്രീ വന്നിട്ട് പ്രവാചകനോട് പറയാണ് എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്, നമ്മൾ എന്ത് ചെയ്യും? അയാൾക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കും, അയാളോട് സംസാരിക്കാൻ നമ്മൾ കൂട്ടാക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറഞ്ഞു, ഞാൻ എവിടുന്നാണ് നിന്നോട് സംസാരിക്കേണ്ടതെന്ന് നോക്കുക, മദീനയിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും നിന്റെ അടുക്കൽ നിന്റെ സംസാരം കേൾക്കാൻ, നിന്റെ പരാതി കേൾക്കാൻ ഞാൻ വരാമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സ്ത്രീ ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് അവരുടെ ഒരു വിഷയം പ്രവാചകന്റെ മുമ്പിൽ പറയാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് പോയി, അവരിൽ നിന്ന് സംസാരം കേട്ടു, അവർക്കുള്ള പരിഹാരം നിർദ്ദേശിച്ചു. ഏതൊരു വിഷയത്തിലും സഹോദരങ്ങളെ, സുന്നത്തിൽ അതിന് നമുക്ക് വ്യക്തമായ ഒരു മാർഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു വിഷയം വിട്ടിട്ടില്ല, ഒരു വിഷയവും. പ്രമാണിയോട് എങ്ങനെ സംസാരിക്കണം, സാധാരണക്കാരോട് എങ്ങനെ സംസാരിക്കണം, എല്ലാ വിഷയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ നമുക്കിന്ന് സുന്നത്തുമായി ബന്ധമില്ല, നമുക്കിന്ന് ഖുർആനുമായി ബന്ധമില്ല. ഇത് കേവലം ഞാൻ പ്രാസോപിക്കാൻ വേണ്ടി പറയുന്നതല്ല, നമ്മൾ ചിന്തിച്ചു നോക്ക്, നമ്മുടെ ജീവിതത്തിൽ ഈ ഖുർആനും സുന്നത്തും അതിന്റെ ആളുകളാണ് എന്ന് പറയുന്നതിലുപരി എന്ത് ബന്ധമാണ് നമുക്കുള്ളത്? നമ്മൾ സുന്നത്ത് വായിക്കാറുണ്ടോ? സുന്നത്ത് വായിക്കാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എത്രത്തോളം നമ്മൾ വായിക്കാറുണ്ട്? അതുകൊണ്ട് സഹോദരങ്ങളെ, ബാറകല്ലാഹു ഫീക്കും, ഈ മാസത്തിൽ പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ നമ്മൾ പരിശ്രമിക്കും. പ്രത്യേകിച്ച് ഖുർആൻ, ഖുർആൻ പാരായണം, പരിശുദ്ധ ഖുർആൻ കേൾക്കുന്ന സ്വഭാവം, ഖുർആൻ പഠിക്കുന്ന സ്വഭാവം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക. ഇതൊരിക്കലും നിങ്ങൾ ഇന്നിവിടെ കേട്ട് ഓതണം, നാളെ ഓതിൽ പോലെ അങ്ങനെ ആവരുത്, അങ്ങനെ ആവരുത്, അങ്ങനെ ആവാതിരിക്കാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താ? നിങ്ങൾ പരസ്പരം നസീഹത്ത് കൊടുക്കുക, പരസ്പരം നമ്മൾ ജോലിസ്ഥലങ്ങളിൽ കാണുമ്പോൾ പറഞ്ഞു കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ നാളെ ജോലിസ്ഥലങ്ങളിൽ ഇല്ലാത്ത സ്ഥലത്ത് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയാൽ ഈ രൂപത്തിൽ സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആനിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പരസ്പരം ഓർമ്മിപ്പിക്കുക. ഒരുപക്ഷെ നമ്മൾ ചില ആളുകളോട് പറയുമ്പോൾ, അല്ലെങ്കിൽ സുഹൃത്തുക്കളാണെങ്കിൽ പറയുമ്പോൾ, നീ വല്ല നല്ലതാണ്, അല്ലെങ്കിൽ അവരങ്ങനെ പറയുന്ന ചിന്തയൊക്കെ നമുക്ക് വരും. ഒന്നും നമ്മൾ കാര്യമാക്കണ്ട, ഒന്നും നമ്മൾ കാര്യമാക്കേണ്ടതില്ല. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, റബ്ബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. കാരണം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് നോക്കുന്ന സോഷ്യൽ മീഡിയകളിൽ എത്രയോ അള്ളാഹു പഠിപ്പിക്കാത്ത അനാചാരങ്ങൾ നമ്മുടെ ദീനിൽ ഇന്ന് ആളുകൾ പ്രചരിപ്പിക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എത്ര മോശമായ അന്ധവിശ്വാസങ്ങൾ! അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണ്? അള്ളാഹു അല്ലാത്തവരോടുള്ള ആരാധന. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഈ അവർ പ്രചരിപ്പിക്കുന്ന പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ, പലതരത്തിലുള്ള മോശമായ ചിന്താഗതികൾ, ഇതൊക്കെ സഹോദരങ്ങളെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുക. അതേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഖുർആനിലേക്കും സുന്നത്തിലേക്കും വിഷയങ്ങൾ മടക്കുക. അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യാൻ, അവരോട് ദുആ ചെയ്യാൻ, അവരോട് സുജൂദ് ചെയ്യാൻ ആരെങ്കിലും നമ്മോട് പറഞ്ഞാൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുക. അങ്ങനെ ഒരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് ആരാധിക്കുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ എത്രത്തോളം അവസ്ഥകൾ മോശമായിരിക്കുകയാണെന്ന് നമ്മൾ എല്ലാവരും കണ്ടു. എത്രത്തോളം അവസ്ഥകൾ മോശമായിരിക്കുകയാണ്! അഹ്സനി എന്ന് പറയുന്ന, നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന ഒരുവൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് തന്നെ എന്താണ്? ലോകം നിയന്ത്രിക്കുന്നത് സിഎംഒയുടെ ഊറാണ്. സമീപകാലം ജീവിച്ചു മരിച്ച ഒരു വ്യക്തി, അദ്ദേഹമാണ് അത്രേ ലോകം നിയന്ത്രിക്കുന്നത്. ലോകമെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉൾപ്പെട്ടു? അള്ളാഹുവിന്റെ ആർഷ് പെട്ടു, ജിബ്രീൽ പെട്ടു, മീകായിൽ പെട്ടു, ഇസ്രാഫീൽ പെട്ടു. ഇതിലൊക്കെ നിയന്ത്രിക്കുന്നത് സിഎം മടവൂർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അവരെ കേൾക്കാനും ആളുകളുണ്ട്. ഇത്തരത്തിൽ അനാചാരങ്ങൾ, കുഫറുകൾ, ശിർക്ക് വിശ്വാസങ്ങൾ എന്റെ നാട്ടിലെ ആളുകൾ പറഞ്ഞു പ്രചരിപ്പിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനിലേക്ക് നമ്മൾ മടക്കുക, സുന്നത്തിലേക്ക് നമ്മൾ മടക്കുക. വിഷയം എത്ര എളുപ്പമാണ് ചില ആളുകൾ പറയും. എല്ലാവരും പറയുന്നു ഖുർആനും സുന്നത്തും വേണ്ടതുപോലെ വായിച്ചിരുന്നുവെങ്കിൽ നമുക്കൊരു വിഷയത്തിലും പ്രശ്നമില്ല, എല്ലാത്തിലും നമുക്ക് അതിൽ പരിഹാരമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബറകല്ലാഹു ഫീക്കും, ഈ മാസം പരിശുദ്ധ ഖുർആനിന് നാം കൂടുതൽ പ്രാധാന്യം നൽകുക. ഖുർആനിന്റെ ആളുകളാകാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുകയും ചെയ്യുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഈ ഹദീസും നിങ്ങൾ ചിന്തിക്കണം, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, നിശ്ചയമായും മനുഷ്യരിൽ അള്ളാഹുവിന് വേണ്ടപ്പെട്ട ചില ആളുകളുണ്ട്. പ്രവാചകന്റെ പ്രയോഗം എന്താ? അള്ളാഹുവിന് വേണ്ടപ്പെട്ട ചില ആളുകൾ, അഹ്ലീന മിനന്നാസ്, അള്ളാഹുവിന് ചില ആളുകളുണ്ട് വേണ്ടപ്പെട്ടവർ. സഹാബികൾ ചോദിച്ചു, മൻ ഹുമ യാ റസൂൽ അല്ലാഹ്, അവരാരാണ് പ്രവാചകരെ, എന്താണ് അവരുടെ പ്രത്യേകത, എങ്ങനെയാണ് അള്ളാഹുവിന് വേണ്ടപ്പെട്ടവരാവുക? നമ്മള് പൊതുവെ ഇപ്പം ജോലി അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ രാജാവിന് വേണ്ടപ്പെട്ട പദവിയിൽ ഒരു പണിയുണ്ട്, അല്ലെങ്കിൽ രാജാവിന് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ദുനിയാവിൽ വലിയൊരു സ്ഥാനം നൽകും. ഇതും രാജാക്കന്മാരുടെ രാജാവായ റബ്ബു സുബ്ഹാനഹു വതആല, ഹുവൽ അവ്വൽ വൽ ആഖിർ, അല്ലാഹു സുബ്ഹാനഹു വതആല മാലിക് യൗമിദ്ദീൻ, ഇന്നത്തേത് മാത്രമല്ല എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന പരലോകത്തിന്റെ ഉടമസ്ഥനായ റബ്ബു സുബ്ഹാനഹു വതആല, അവന് വേണ്ടപ്പെട്ട ആളുകൾ. സഹാബികളോട് ചോദിച്ചു, അവരാരാണ് പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ ആളുകളാണ്. ഹും അഹ്ലുല്ലാ, അവർ അല്ലാഹുവിന്റെ ആളുകളാണ്. മാത്രമല്ല മഹാസ്വത്തുഹു, അള്ളാഹുവിന് വളരെയധികം വേണ്ടപ്പെട്ടവരാണ്, അള്ളാഹുവിന്റെ സ്വന്തക്കാരാണ് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആ വിഭാഗത്തോട് പ്രവാചകൻ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഒരു ഹദീസ് നമ്മൾ കേട്ടു പോയി അല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നു മുതൽ ചിന്തിക്കാൻ തുടങ്ങുക, ഞാൻ എന്ത് ചെയ്തു ഈ ഖുർആനിന് വേണ്ടി, അല്ലെങ്കിൽ ഖുർആനുമായി എന്റെ ബന്ധം എന്താണ്? ഓരോരോ ദിവസവും അതിന് നിങ്ങളെ സഹായിക്കാൻ എന്ത് മാർഗമാണോ നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുക, അത് നിങ്ങൾ സ്വീകരിക്കുക. നല്ല സുഹൃത്തുക്കളെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഭാര്യയോട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ പരസ്പരം ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുക. നിങ്ങൾ ഭാര്യയോട് പറഞ്ഞു കൊടുക്കുക, ഞാൻ ഖുർആൻ ഓതുന്നില്ലെങ്കിൽ എന്നോട് നീ പറയണം ഖുർആൻ ഓതാൻ. എന്നോട് നീ ചോദിക്കുക, ഇന്ന് നീ നിങ്ങൾ എന്താണ് ഖുർആൻ ഓതിയത്. ഈ രൂപത്തിൽ പരസ്പരം നസീഹത്ത് കൊടുക്കുന്ന, ഇനി കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ നമ്മുടെ റൂമിൽ ഒരു ഭാഗത്ത് എഴുതി വെക്കുക, ഇന്ന് ഖുർആൻ എത്ര ഓതി. ആ ഒരു ചോദ്യം, ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വരുന്ന രൂപത്തിൽ സഹോദരങ്ങളെ നമ്മൾ പ്രവർത്തിക്കുക. അതല്ലാതെ ഖുർആനിനെ വർജിക്കുന്ന ഒരു പ്രവർത്തനം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. അത് നമുക്ക് അപകടമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഖുർആൻ, ഈ ഹദീസ് ശരിക്കും നിങ്ങൾ ചിന്തിക്കണം, ഓരോരോ ഹദീസിലും നമുക്ക് എത്ര എത്ര പാഠങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകത്തെത്തിയാൽ ഖുർആൻ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് രൂപത്തിലാണ് ഉണ്ടാവുന്നത്. ഒന്നുകിൽ അനുകൂലമായിട്ട് സാക്ഷി പറയും, ഒന്നുകിൽ അനുകൂലമായിട്ട് നമുക്ക് ഖുർആൻ സാക്ഷി പറയും, അല്ലെങ്കിൽ നമുക്ക് പ്രതികൂലമായിട്ട് ഖുർആൻ സാക്ഷി പറയും. ഈ രണ്ടാം വ്യവസ്ഥ എന്തായാലും നമ്മൾ ഖുർആനെ ശ്രദ്ധിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും അത് പഠിക്കുകയും അതിനൊക്കെ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുകയും ചെയ്യുന്നവരാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതുക. ഫഇന്നഹു യാതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബി, പരലോകത്ത് അത് ഓതുന്ന ആളുകൾക്ക് വേണ്ടി ശുപാർശകരായി പരിശുദ്ധ ഖുർആൻ വരും. നേരെ മറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, വൽ ഖുർആനു ഹുജ്ജതുൻ ലക ഔ അലിക, അല്ലെങ്കിൽ നിനക്കെതിരായി അള്ളാഹുവിന്റെ മുന്നിൽ സാക്ഷി പറയും. സ്വന്തത്തോട് സഹോദരങ്ങളെ ചോദിക്കുക, അള്ളാഹുവിന്റെ മുന്നിൽ എങ്ങാനും ഈ പരിശുദ്ധ അള്ളാഹുവിന്റെ കലാം വന്ന് നമുക്കെതിരെ സാക്ഷി പറഞ്ഞാൽ എത്ര ആളുകൾക്ക് തോന്നുന്നു നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന്? നമുക്ക് വിജയിക്കാൻ സാധിക്കോ? നമുക്കെതിരെ ഈ പരിശുദ്ധ ഖുർആൻ വന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാ വിജയിക്കാൻ സാധിക്കുക? നമുക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷി പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊന്നും നിസ്സാരമായി നമ്മൾ കാണാൻ പാടില്ല. ഈ ദുനിയാവ് എന്ന് പറയുന്നത് നമ്മളൊക്കെ കാണുന്നതാണ്. നമുക്കറിയുന്ന എത്രയോ സഹോദരങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോകും. നാളെ എന്ന് വെച്ചിരിക്കാൻ നമുക്ക് സമയമില്ല. നമുക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരു അനുഭവമാണ്, തുർക്കിയിലും സിറിയയിലും ഭൂകമ്പം സംഭവിച്ചു, പിന്നീട് ഇന്നലെയും തുർക്കിയിൽ ഭൂകമ്പം സംഭവിച്ചു. ഇതൊക്കെ ഇങ്ങനെ ആവർത്തിച്ചു വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുകയാണെങ്കിൽ നാം താമസിക്കുന്ന സ്ഥലത്തും ഇത്തരത്തിലുള്ളൊരു ഭൂകമ്പം എത്ര നിസ്സാരമാണ്. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ കുൻ ഫയകൂൻ, ഉണ്ടാവുക എന്ന് പറയുക, അത് സംഭവിക്കും, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം വളരെ നിസ്സാരമാണ്, വളരെ നിസ്സാരമാണ്. അബ്ദുല്ലാഹു ബിൻ ഉമറിന്റെ തോളിൽ തട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൻ ഫിദ്ദുനിയാക അന്നക ഗരീബ്, ഒരു അപരിചിതൻ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ നിങ്ങൾ ജീവിക്കുക, അതുപോലെ ജീവിക്കുക. ഔആബിറു സബീൽ, അല്ലെങ്കിൽ യാത്രാ മധ്യേ ഒരു വഴി കടന്നു വെക്കുന്ന, അല്ലെങ്കിൽ വഴി കടന്നു പോകുന്ന താൽക്കാലിക ഒരു യാത്രക്കാരനെ പോലെ ഈ ദുനിയാവിനെ നീ കാണുക. അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ അതിനുശേഷം ആളുകളോട് പറയാറുണ്ട്, ഇദാ അസ്ബഹത ഫലാ തൻതദിർ അൽമസാ, രാവിലെ നിനക്ക് നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിതം നൽകിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ ജീവിച്ചിരിക്കുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. പക്ഷെ നമുക്ക് ഉറപ്പാണ്, നമ്മൾ ഭാവിയിലുള്ള കണക്കുകളും ഭാവിയിലുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ തർത്തിവായി കൊണ്ടുപോകും. നമ്മളിങ്ങനെ ഭാവിയിൽ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, മരണത്തെ കുറിച്ചൊരു ചിന്ത അല്ലാഹുൽ മുസ്താൻ പല ആളുകളുടെയും മനസ്സിൽ അടുത്തുകൂടി പോകുന്നില്ല. നമ്മൾ ചെറുപ്പല്ലേ, എപ്പോഴാ മരിക്കുക? ഇത്രയും കുറെ വർഷം ഇൻഷാല്ലാ നമ്മൾ ജീവിക്കും. നമുക്ക് പ്രതീക്ഷിക്കണം അമലുകൾ ചെയ്യാൻ, താഴത്തുകൾ ചെയ്യാൻ. അതല്ലാതെ ഈ ദുനിയാവിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും എത്ര തന്നെ നമ്മൾ ഒരുമിച്ച് കൂട്ടിയാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മരണപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല, ഒന്നും കൊണ്ടുപോകാൻ സാധ്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഖുർആനിനെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക, ഈ ഖുർആനിനെ മുറുകെ പിടിക്കുക. ഏത് സമയത്തും മരണം നമ്മെ തേടി വരും. ഏതൊരു മരണത്തെ തൊട്ടാണോ നിങ്ങൾ പിന്തിരിഞ്ഞു പോകുന്നത്, അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. മറ്റൊരാഴ്ച അള്ളാഹു പറയുന്നു, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്, നിങ്ങൾ എവിടെയാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടും. വലവ് കുൽത്തും ഫീ ബുറൂജിൽ മുശയ്യദ, എത്ര വലിയ സജ്ജീകരണങ്ങളുള്ള എന്തിൽ തന്നെ നിങ്ങൾ അഭയം തേടിയാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. ആർക്കെങ്കിലും സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ എത്ര എത്ര ആളുകളാണ് മരണപ്പെടുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്ര എത്ര വാർത്തകൾ വായിച്ചു, ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ പെട്ടെന്ന് തീ പിടിക്കുന്നു, ആ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അവർക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവിടെ ബലഹീനതയാണ്, നമുക്ക് അജിസാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സഹായിച്ചാലല്ലാതെ നമുക്ക് ഒന്നിനും സാധിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നിത്യമായി നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്നു, നമുക്ക് ആ യാത്ര ചെയ്ത ആളുകൾക്ക് രുചിയിട്ടുണ്ടാകുമോ ഇന്ന് എന്റെ മരണം എന്നെ പിടികൂടുമെന്ന്? ഒരിക്കലുമില്ല. ഇതുപോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു നിമിഷം മതി നമ്മുടെ ജീവിതം ഇല്ലാതാവാൻ, നമുക്ക് മരണം വന്നെത്താൻ ഒരു പ്രതീക്ഷയും നമ്മൾ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മൾ കരുതാത്ത സമയത്തായിരിക്കും മരണം നമ്മളെ തേടിയെത്തുന്നത്. അതുകൊണ്ട് അതിനു വേണ്ടി നമ്മൾ തയ്യാറാവുക. മഹാന്മാരായ താബിഈങ്ങളുടെ ചരിത്രങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹബ്ബാദ് റഹിമഹുള്ളാഹിയുടെ ചരിത്രമാണ്, ഷെയ്ഖ് അബ്ദുൽ മഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുള്ളാഹ് രണ്ട് താബിഈങ്ങളുടെ ചരിത്രത്തിൽ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് താബിഈങ്ങൾ ആരാണെന്ന് ഓർമ്മയില്ല. അവരോട് നിങ്ങൾ ഇന്ന് മരിക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് കൂട്ടാൻ ഒരു അമലുകളും ഉണ്ടായിരുന്നില്ല. നമ്മളോട് ഇന്ന് സങ്കല്പിച്ച് നോക്കുക, നമ്മളോട് ഒരാൾ പറയാണ് നാളെ രാത്രി 10 മണിക്ക് നിങ്ങൾ മരിക്കും, എങ്ങനെയായിരിക്കും നമ്മുടെ നാളത്തെ ജീവിതം? നമ്മൾ ജോലിക്കും പോകില്ല, ഒന്നിനും പോകില്ല, പരിശുദ്ധ ഖുർആൻ ഓതും, തൗബ ചെയ്യും, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങും, അധികാരികൾ ഖുർആൻ ഖിറാഅത്ത്, കുടുംബക്കാരെ ചിലപ്പോൾ സന്ദർശിക്കും, കുടുംബ ബന്ധം നിലനിർത്തും, ഇതൊക്കെ നമ്മൾ ചെയ്യും. ഇത് ഒരു നമ്മോട് മരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ ജീവിക്കുക. ഷെയ്ഖ് അബ്ദുൽ മഹ്സിൻ അബ്ബാദ് ഈ താബിഈങ്ങളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നതായി കേട്ടിട്ടുണ്ട്, അവരോട് നിങ്ങൾ നാളെ മരിക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു അമലും കൂട്ടാനില്ല. കാരണം അങ്ങനെ അവർ ജീവിക്കുന്നു, അത്രയും നല്ല രൂപത്തിൽ അവർ ജീവിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് കുറവുകളുണ്ട്, നമുക്ക് പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ ഈമാൻ ബലഹീനമാണ്. ഇതൊക്കെ മനസ്സിലാക്കി, ആ ബലഹീനത മനസ്സിലാക്കി മുന്നേറാൻ നമ്മൾ പരിശ്രമിക്കുക. ഈ ബലഹീനതയുടെ കൂടെ വീണ്ടും അതിനെ ബലഹീനമാക്കുന്ന രൂപത്തിൽ അനാവശ്യ സംസാരങ്ങൾ നമ്മൾ വർജിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹദീസിൽ ചില ഖിലാഫ് ഉണ്ട് എങ്കിലും ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് സ്വീകാര്യമാണ്, മിൻ ഹസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, ആവശ്യമില്ലാത്ത സംസാരം നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ട് അന്ത്യനാൾ പറഞ്ഞത്? ഈ പറഞ്ഞതിനൊക്കെ അവിടുന്ന് വിചാരണയുണ്ട്, വെറുതെ അങ്ങ് പോകാമെന്ന് ആരും കരുതരുത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ, അവൻ നന്മ പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പ്രവാചകന്റെ കൽപ്പനയാണ്, പ്രവാചകന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബാറക്കല്ലാഹു ഫീക്കും, നമ്മുടെ നാവിനെ നമ്മൾ ശുദ്ധീകരിക്കുക. ഈ ഷഅബാൻ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അതാണ്, നാവിനെ എല്ലാ തിന്മകളിലും നമ്മൾ സൂക്ഷിക്കുക. ഒരാളെ കുറിച്ച് ഗൈബത്ത് പറയരുത്, പരദൂഷണം പറയരുത്, അയാൾ ഇങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്. ഇന്ന് നമ്മുടെ മജ്‌ലിസുകളിൽ നടക്കുന്നത് എന്താ, ഇരുന്ന് രണ്ടാളുകൾ ഇരുന്നാൽ മൂന്നാമത് ഒരാളെ കുറിച്ച് കുറ്റവും കുറവും പറയും, ചെയ്യരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കഠിനമായി വിലക്കിയിരിക്കുന്ന കാര്യമാണ് ഗൈബത്ത് എന്ന് പറയുന്നത്, പ്രവാചകൻ വിലക്കിയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ നമീമത്തും, നമീമത്ത് എന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് വേറൊരാളുടെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കുക, എന്തിനു വേണ്ടിയിട്ടാണ്? രണ്ട് സഹോദരങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്, അതിലൊരു സഹോദരൻ മറ്റൊരു സഹോദരനെ കുറിച്ച് എന്തെങ്കിലും ഒരു കുറവ് പറഞ്ഞാൽ അത് നമ്മൾ എത്തിച്ചു കൊടുക്കുക അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതികഠിനമായി വിലക്കിയതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം. നാവിനെ നമ്മൾ സൂക്ഷിക്കുക. നാം ഈ നാവ് കൊണ്ട് പറയുന്ന കാര്യങ്ങൾ, ഓരോരോ വിഷയങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടും. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, വഹൽ നുആഖദു ബിഅൽസിനതിനാ ഔ കമാ ഖാൽ, നമ്മുടെ ഈ നാവ് കൊണ്ട് നാം ചോദ്യം ചെയ്യപ്പെടുമോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് പറഞ്ഞു, വഹൽ യുകബ്ബു നാസു അലാ വുജൂഹിഹിം ഔ അലാ മനാഖിരിഹിം ഇല്ലാ ഹസാഇദു അൽസിനതിഹിം, ജനങ്ങൾ അവരുടെ നാവ് കൊണ്ട് പറയുന്ന വാക്കുകൾ കാരണത്താലാണ് അവരുടെ മുഖത്തിലായി അവരുടെ രഗത്തിലേക്ക് വലിച്ചയക്കപ്പെടുക എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിച്ചു. നമ്മൾ ഒരു വ്യക്തിയുടെ വിഷയത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അതൊരു പണ്ഡിതനാണെങ്കിൽ, അല്ലെങ്കിൽ ആ രൂപത്തിൽ ജീവനുമായി ബന്ധപ്പെട്ട ആളുകളാണെങ്കിൽ, അവരെ കുറിച്ച് അവൻ ശരിയില്ല, അവൻ ഇങ്ങനെയാണ്, അവൻ അങ്ങനെയാണ്. സഹോദരങ്ങളെ, റബ്ബ് നമുക്ക് നിർബന്ധമാക്കിയ ഉബൂദിയത്തുണ്ട്, നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ കുടുംബം, അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്, പരലോകത്ത് നമ്മെ വിചാരണ ചെയ്യുമെന്ന് പറഞ്ഞ വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അതല്ലാതെ നമ്മളുമായി ഒരു ബന്ധവും ഇല്ലാത്ത വിഷയങ്ങളിൽ നമ്മൾ സംസാരിച്ച് അതിനു വേണ്ട സമയം കളഞ്ഞ് പരലോകത്തെത്തിയാൽ റബ്ബിന്റെ മുമ്പിൽ എന്ത് മറുപടിയാണ് നമ്മൾ ഇതിൽ പറയുക? മറ്റുള്ളവരുടെ അഭിമാനത്തിൽ സംസാരിച്ച് പെട്ടെന്ന് അങ്ങ് അതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നമ്മൾ കരുതുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും മറ്റൊരു സഹോദരനോട് ഇന്ന് ഈ ഭൂമിയിൽ വെച്ച് അവനോട് അത് മാപ്പ് ചോദിക്കുക. കാരണം എന്താ, നാളെ ഒരു ദിവസം വരാനിരിക്കുന്നുണ്ട്, അത് ചരിത്രമല്ല, നിങ്ങൾ കേവലം കേട്ട് അങ്ങനെ ഒരു ദിവസം വരാനുണ്ടല്ല, ഒരു ദിവസം നിശ്ചയമായും വരും. ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ചെയ്തിരിക്കുന്ന അന്യായത്തിന് പകരമായി അല്ലാഹു സുബ്ഹാനഹു വതആല തീർപ്പ് നടപ്പിലാക്കും, തീർപ്പ് നടത്തും അല്ലാഹു സുബ്ഹാനഹു വതആല. അവിടെ പ്രവാചകൻ പറഞ്ഞു, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ദുൽമ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിക്രമം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു ഈ അതിക്രമം പ്രവർത്തിക്കപ്പെട്ട വ്യക്തിയുടെ തിന്മയെടുത്ത് ആരാണോ അവനോട് അതിക്രമം പ്രവർത്തിച്ചത് ആ വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും. അതല്ലെങ്കിൽ അതിക്രമം പ്രവർത്തിച്ച വ്യക്തിയുടെ നന്മ ഏതൊരു വ്യക്തിയോടാണോ ദുൽമ ചെയ്യപ്പെട്ടത് അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അന്നത്തെ ദിവസം നമുക്ക് സൽക്കർമ്മങ്ങൾ എത്രമാത്രം ആവശ്യം, ആ ദിവസം നമ്മുടെ അമലുകൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വരും. സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നതായി കാണാം, അള്ളാഹു ജനങ്ങളെയൊക്കെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിന് ശേഷം, ചില പല ഹദീസുകളുടെ ആശയത്തിൽ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിന് ശേഷം അവരെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല വിചാരണക്കെടുക്കും, പിന്നീട് സിറാത്തിലൂടെ അവർ പോകും, സിറാത്തിന്റെ ഫലത്തിലൂടെ അവർ പോകും. അങ്ങനെ സിറാത്തിലൂടെ കടന്നു കഴിഞ്ഞാൽ, സത്യവിശ്വാസികളാണല്ലോ, സിറാത്തിൽ നിന്ന് മുറിച്ചു കടക്കുക, കാഫിറുകൾ അതിൽ നിന്ന് വീഴും, സത്യവിശ്വാസികൾ മുറിച്ചു കളഞ്ഞാൽ അവിടെ ഒരു പാലത്തിൽ അവരെ തടഞ്ഞു വെക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ആ പാലത്തിൽ അവരെ തടഞ്ഞു വെക്കപ്പെടും. എന്തിനു വേണ്ടിയിട്ടാണ്? പരസ്പരം തന്റെ സഹോദരങ്ങളെ ദ്രോഹിച്ചവരുണ്ട് എങ്കിൽ ആ ദ്രോഹത്തിന് അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പകരപ്പെടും. ഞാൻ ഒരാളോട് ദുൽമ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആരോടാണോ ഞാൻ അക്രമം ചെയ്തത് അവന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല നീതി ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലതുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹ, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആല ന്യായം, ലതുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹ, ന്യായം അതിന്റെ ആളുകൾക്ക് നൽകുക തന്നെ ചെയ്യും. കൊമ്പില്ലാത്ത ഒരു ആടിനെ, കൊമ്പുള്ള ആട് ഈ ദുനിയാവിൽ വെച്ച് ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി പോലും അള്ളാഹു സുബ്ഹാനഹു വതആല നീതി നടപ്പിലാക്കുന്ന ഒരു ദിവസം നമ്മുടെ മുന്നിൽ വരാനുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതൊരു നിസാര ദിവസമല്ല, അതൊരു നിസാര ദിവസമല്ല. അങ്ങനെ നമ്മൾ ആരും അതിനെ മനസ്സിലാക്കി കളയരുത്. വളരെ പ്രയാസമുള്ള ദിവസമാണ്, പ്രയാസമുള്ള ദിവസമാണ്. തൊട്ടു മുകളിൽ സൂര്യൻ നിൽക്കുന്ന വളരെ കഠിനമായ ആ ദിവസം നമ്മൾ ചിന്തിച്ചു നോക്കി, നമുക്ക് എങ്ങനെ അത് താങ്ങാൻ സാധിക്കും? ഈ സൗദി അറേബ്യയിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ചൂടൊന്ന് കഠിനമായ നമുക്ക് പുറത്തിറങ്ങാൻ എത്ര പ്രയാസം. നമ്മുടെ തൊട്ടു മുകളിൽ സൂര്യൻ നിൽക്കുന്ന അവസ്ഥ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആ ഒരു സാഹചര്യം നാം ഓർത്തു നോക്കി. നമുക്ക് വസ്ത്രമില്ല, നമുക്ക് ചെരുപ്പുകളില്ല. ഇങ്ങനെ പ്രയാസത്തിൽ ആളുകൾ നിൽക്കുന്ന സമയം അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ തിന്മകൾ അനുസരിച്ച് വേർപ്പിൽ മുക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇതൊക്കെ കേവലം കഥകളായിട്ടും ചരിത്രങ്ങളായിട്ടും കേൾക്കാനുള്ളതല്ല, മറിച്ച് ചിന്തിക്കുക, എന്നെയാണ് അള്ളാഹു വേർപ്പിൽ മുക്കുക, എന്റെ സഹോദരനെ കുറിച്ച് എന്റെ നാവ്, എന്റെ സഹോദരൻ എന്ന് പറയുമ്പോൾ അറിയുന്നവരാണെന്നില്ല, ഒരു മുസ്ലിമിനെ കുറിച്ച് എന്റെ നാവ് അന്യായമായി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നു, മൻ ഖാല ഫീ അഖീഹി മാ ലൈസ ഫീ, തന്റെ സഹോദരൻ ഇല്ലാത്തൊരു കാര്യം ഒരാൾ പറഞ്ഞാൽ, അസ്കനഹുല്ലാഹു റദഖത്തൽ ഖബാൽ, നരകവകാശികളുടെ ശരീരത്തിൽ നിന്ന് പൊട്ടി ഒലിക്കുന്ന ചലങ്ങളിലാണ് അള്ളാഹു അവനെ പാർപ്പിക്കുന്നത്. ആ ചുട്ടുപൊള്ളുന്ന ചലത്തിൽ, കാണാൻ അറുക്കുന്ന വളരെ ദുർഗന്ധമുള്ള ആ ചലത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ പാർപ്പിക്കുക. അവൻ അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുന്നത് വരെ അതായിരിക്കും അവന്റെ ശിക്ഷ എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഷഅബാൻ മാസത്തിൽ നാം ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്നുള്ളത് നമ്മുടെ നാവിനെ നാം ഓരോരുത്തരും സൂക്ഷിക്കുക. മൂന്നാമത്തെ കാര്യം, റമദാൻ വരുന്നതിന് മുമ്പ് നാം തൗബ ചെയ്യുക. ഇതുവരെ ചെയ്തിരിക്കുന്ന പാപങ്ങളൊക്കെ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. അള്ളാഹുവിനോട് ഖേദിച്ച് സത്യസന്ധമായി നമ്മൾ കരഞ്ഞ് അള്ളാഹുവിനോട് പറയുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണിനെ സംബന്ധിച്ചിടത്തോളം നരകം നിഷിദ്ധമാണ്. ഒരു തവണയെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു തവണയെങ്കിലും റബ്ബിനെ ഓർത്ത്, അവന്റെ അദാബിനെ ഓർത്ത്, നരകശിക്ഷയെ ഓർത്ത്, ഇന്ന അദാബി, അള്ളാഹുവിന്റെ അദാബ് എന്ന് പറയുന്നത് വളരെ കഠിനമാണ്. നബിയോട് അള്ളാഹു പറഞ്ഞു, നബി ഇബാദി, എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കുക, എന്റെ ശിക്ഷ കഠിനമാണ്. ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്, അള്ളാഹുവിന്റെ പിടുത്തം എന്ന് പറയുന്നത് കഠിനമാണ്. ആ ദിവസം വരുന്നതിന് മുമ്പ് നമ്മുടെ തെറ്റുകൾ കഴുകിക്കളഞ്ഞ് നാം ശുദ്ധീകരിക്കുക, തൗബ ചെയ്യുക. ഇതുവരെ സംഭവിച്ചിരിക്കുന്ന തെറ്റുകൾ നാം ചിന്തിച്ചു നോക്കുക. എന്തൊക്കെ തെറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്? കുടുംബം വന്ന് വിച്ഛേദിച്ച ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് നന്നാക്കുക. എന്തിനു വേണ്ടിയിട്ട് നമ്മൾ കുടുംബം വന്ന് വിച്ഛേദിക്കുന്നത്? ഈ ദുനിയാവിന് വേണ്ടിയിട്ടോ? ഈ ദുനിയാവിൽ എന്താ ഉള്ളത്? സഹോദരങ്ങളെ, സത്യസന്ധമായി നാം ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുർക്കിയിലെയും സിറിയയിലെയും അവസ്ഥകൾ നമ്മൾ കേട്ടു. അവിടെ ചില ആളുകളുടെ ചരിത്രങ്ങൾ, കഥകൾ വായിച്ചിട്ടുണ്ട്. സ്ഥിരമാണോ എന്നറിയില്ല. വലിയ സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്ന ആളുകൾ ഒരു നിമിഷം കൊണ്ട് അള്ളാഹു ഭൂമി ഒന്ന് ഇളക്കിയപ്പോൾ അവരുടെ സമ്പാദ്യം ഒക്കെ നശിച്ചുപോയി, എല്ലാം നശിച്ചുപോയി. ഇതൊക്കെ അവർ കെട്ടിപ്പിടിച്ചു വെച്ച കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ചെറിയൊരു നിമിഷം കൊണ്ട് അതൊക്കെ
അതുകൊണ്ട് പലരും സ്ഥലത്തിന്റെ പേര്, അല്ലെങ്കിൽ ചെറിയ സമ്പാദ്യത്തിന്റെ പേരിൽ സഹോദര നമ്മൾ അങ്ങോട്ട് പോയി അവരോട് മിണ്ടുക. ചിലപ്പോൾ നമ്മൾ പറയും തെറ്റ് അവരുടെ ഭാഗത്താണ്. ആയിക്കോട്ടെ, തെറ്റ് അവരുടെ ഭാഗത്തായിക്കോട്ടെ, നമ്മൾ അങ്ങോട്ട് പോയി മിണ്ടുക, അവരോട് സംസാരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുഹുമ രണ്ടാളുകൾ ബന്ധം പിരിച്ചിട്ടുണ്ട് എങ്കിൽ അവരിൽ ഏറ്റവും നല്ലവരാരാണ്? അല്ലദീ യബ്ദഉ ബിസ്സലാം, സലാം കൊണ്ട് അങ്ങോട്ട് ആരംഭിക്കുന്നവരാണ്. നമ്മൾ അങ്ങോട്ട് പറയാം, അവൻ ഇങ്ങോട്ട് മിണ്ടുന്നില്ല, വീണ്ടും അവരോട് അങ്ങോട്ട് സലാം പറയാം. അവരോട് പറയുക, ഇത് റബ്ബിന്റെ കൽപ്പനയാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അതിന് പ്രതിഫലം നൽകും. ഈ ദുനിയാവിൽ നമ്മൾ കുറച്ച് അവന്റെ മുമ്പിൽ നമ്മൾ താഴുമെന്ന് തോന്നിയാലും റബ്ബിന്റെ മുമ്പിൽ നമ്മൾ അള്ളാഹു ഉയർച്ച നൽകുമെങ്കിൽ അതല്ലേ നമുക്ക് നല്ലത്? അതല്ലേ സഹോദരങ്ങൾ നമുക്ക് പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുന്നത്? ഈ ജീവിതത്തിൽ എത്ര വർഷമാണ് നമ്മൾ ജീവിക്കുന്നത്? വളരെ ചുരുങ്ങിയ വർഷം. അതുകൊണ്ട് മറ്റുള്ളവരോട് നമ്മൾ എന്തെങ്കിലും അന്യായം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരോട് ആ വിഷയത്തിൽ നമ്മൾ ബന്ധം നന്നാക്കുക. അതുപോലെ തന്നെ ഇത്രയും കാലം നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന കുറവുകൾ, നമ്മൾ ചെയ്തിരിക്കുന്ന ഹറാമായ പ്രവർത്തനങ്ങൾ, ഹറാമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായി മാറുക, അതിൽ ഖേദത്തോടുകൂടി മാറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നദ്മു തൗബ, ഖേദമുണ്ടാവുക എന്നുള്ളത് തൗബയുടെ ഭാഗമാണ്. ഖേദമുണ്ടാവുക എന്നുള്ളത് തൗബയുടെ ഭാഗമാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ ഖേദിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുക. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അള്ളാഹുവിൽ വിശ്വസിച്ചവരെ, തൗബു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക. എങ്ങനെയുള്ള തൗബയാണ്? തൗബത നസൂഹ, നസൂഹായ തൗബ. എന്താണ് നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു പാപത്തിൽ നിന്ന് പിന്മാറി പിന്നീട് ഒരിക്കലും അതിലേക്ക് മടങ്ങാതിരിക്കുന്ന രൂപത്തിൽ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരു അകിടിൽ നിന്ന് പാല് കറന്നെടുത്താൽ പിന്നീട് ആ അകിടിലേക്ക് ആ പാൽ തിരിച്ചു കയറ്റാൻ സാധിക്കാത്ത രൂപത്തിൽ, ഒരു തെറ്റിൽ നിന്ന് പിന്മാറിയാൽ പിന്നീട് ഒരിക്കലും എന്റെ ജീവിതത്തിൽ ആ തെറ്റിലേക്ക് ഞാൻ പോവില്ല എന്ന് ഉറച്ച തീരുമാനത്തോടു കൂടിയുള്ള തോക നമ്മൾ ചെയ്യും. ആ ഒരു തോക നമ്മൾ ചെയ്യുക, വൈകിപ്പിക്കരുത്. ഇന്ന് രാത്രി തന്നെ, ഇന്ന് നമ്മൾ പോയാൽ നമ്മൾ തോപ് ചെയ്യുക. ഇന്ന് നമ്മൾ പോയാൽ അള്ളാഹുവിലേക്ക് കരഞ്ഞ് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അല്ലെങ്കിൽ നാളെ തഹജ്ജുദിന് എഴുന്നേറ്റ് റബ്ബിനോട് നമ്മൾ കരഞ്ഞ് പറയുക, പോകുന്ന സമയം റബ്ബിനോട് ഇസ്തിഗ്ഫാർ പറയുക, അള്ളാഹുവെ എനിക്ക് എത്ര പാപങ്ങൾ സംഭവിച്ചു, എത്ര പാപങ്ങൾ സംഭവിച്ചു. ഇതൊന്നും ഇന്ന് സഹോദരങ്ങളെ നമ്മുടെ മനസ്സിലില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിന്ന് നമ്മുടെ സമയം ചെലവഴിക്കാൻ എന്തിനാ ഇഷ്ടം? വലിയ വലിയ ചർച്ചകളിൽ, വലിയ കാര്യങ്ങളിൽ, റബ്ബ് നമുക്ക് നിർബന്ധമാക്കിയ ഉബൂദിയത്തിന്റെ ഭാഗങ്ങൾ, അവൻ നമ്മോട് ചോദിക്കുമെന്ന് പറഞ്ഞ വിഷയങ്ങൾ, അതൊന്നും ഇന്ന് പല ആളുകൾക്കും ഒരു ചിന്തയുമില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വം നൽകിയ പരിശുദ്ധമായ റമദാൻ മാസം നമ്മിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ തെറ്റുകളൊക്കെ ശുദ്ധീകരിച്ച്, നമ്മുടെ ഹൃദയങ്ങളൊക്കെ ശുദ്ധീകരിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. കാരണം ഹൃദയങ്ങൾക്ക് പാപങ്ങൾ ഉണ്ടാക്കുന്ന കറ എന്ന് പറയുന്നത് നിസാരമല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നൽ അബ്ദ ഇദാ അഖ്ഫാ ഖതിയത, ഒരു അടിമയിൽ നിന്ന് ഒരു തെറ്റ് സംഭവിച്ചാൽ, നുഖിതത് ഫീ ഖൽബിഹി നുഖ്തതുൻ സൗദാ, അവന്റെ ഹൃദയത്തിൽ അള്ളാഹു ഒരു കറുത്ത പുള്ളി വെക്കും. ശരിക്കും ഹദീസാണ്, അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് വിശദീകരിച്ചാണ് എങ്ങനെയാണ് ഒരു വ്യക്തി മോശമാവുക എന്നുള്ളത്. നമ്മൾ പൊതുവെ പറയാറില്ലേ, ഒരാള് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം തെറ്റ് നിസാരമായി തോന്നുന്നു. നമ്മൾ പൊതുവെ സംസാരത്തിൽ പറയാറുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ അള്ളാഹു ഒരു കറുത്ത പുള്ളി വെക്കും. ഖൈൻ താബ്, അവൻ തൗബ ചെയ്താൽ അവന്റെ ഹൃദയം അള്ളാഹു ശുദ്ധീകരിക്കും. അവൻ തൗബ ചെയ്യാതെ വീണ്ടും തെറ്റ് ചെയ്താൽ വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല കറുത്ത പുള്ളി വെക്കും. അങ്ങനെ ആ കറുത്ത പുള്ളികൾ അവന്റെ ഹൃദയത്തിൽ നിറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതാണ് അള്ളാഹു പറഞ്ഞത്, കല്ല ബൽ റാന അലാ ഖുലൂബിഹി മകാൻ യക്സിബൂൻ. ചില ആളുകളുടെ മനസ്സിൽ അള്ളാഹു സീൽ വെച്ചിരിക്കുകയാണ്, ചില ആളുകളുടെ മനസ്സിൽ അള്ളാഹു സീൽ വെച്ചിരിക്കുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് നൽകുന്ന വിശദീകരണത്തിൽ കാണാം, അത്തരത്തിൽ സീൽ വെക്കപ്പെട്ട ഹൃദയത്തിന്റെ പ്രത്യേകത എന്താണ്? അള്ളാഹു സീൽ വെച്ചാൽ അവർ ദർസുകൾ കേൾക്കും, നസീഹത്തുകൾ കേൾക്കും, വാദങ്ങൾ കേൾക്കും, മനസ്സിന് ഒരു മാറ്റം ഉണ്ടാവും. നമ്മൾ ചിന്തിക്കുക, നമ്മൾ ദർസുകൾക്ക് ഇരുന്നിട്ടും വാദങ്ങൾ കേട്ടിട്ടും അള്ളാഹു പറഞ്ഞു എന്ന് കേട്ടിട്ടും പ്രവാചകൻ പറഞ്ഞു എന്ന് കേട്ടിട്ടും നമ്മുടെ മനസ്സിൽ ഒരു മാറ്റമില്ല എങ്കിൽ നമ്മുടെ ഹൃദയത്തിന് ഒരു പക്ഷേ റബ്ബ് സുബ്ഹാനഹു വതആല സീൽ വെച്ചിട്ടുണ്ടാകും. തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് പെട്ടെന്ന് മടങ്ങുക, അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കുക, ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക, ഇങ്ങനെ നല്ലൊരു ബന്ധം അള്ളാഹുവും റസൂലുമായി നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. സഹാബത്തിന്റെ സീറ സഹോദരങ്ങളെ നമ്മൾ വായിക്കണം. പ്രവാചകന്മാർ അല്ലെങ്കിൽ സഹാബികൾ അവരുടെ സീറ നമ്മൾ ഇടക്കൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, നമ്മുടെ ജീവിതത്തിൽ വലിയ രൂപത്തിലുള്ള പരിവർത്തനം ഉണ്ടാക്കും. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉനൈസിന്റെ ഒരു ചരിത്രം നമുക്ക് കാണാം. ആ ചരിത്രം ചില പണ്ഡിതന്മാർ ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹാഫിദ് ഇബ്നു ഹജറിന്റെ നൗമിയ പോലുള്ള പണ്ഡിതന്മാർ സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മദീനയിൽ വെച്ച് അറഫയുടെ ഭാഗത്ത് ഖാലിദ് അൽ ഹുദവി എന്ന് പറയുന്ന ഒരുത്തൻ എനിക്കെതിരെ സൈന്യത്തെ തയ്യാറാക്കുന്നു, അവനെ കൊല്ലാൻ നിങ്ങളിൽ നിന്നാരാണ് തയ്യാർ? ഏത് കാലത്തെ ചോദിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ. അന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരാഴ്ചയോളം യാത്ര ചെയ്യണം. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉനൈസ് എന്നിട്ട് പറഞ്ഞു, ഞാൻ കൊല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം എന്ത് പറഞ്ഞില്ല? പ്രവാചകരെ, എന്റെ കുടുംബം, ഞാനെങ്ങനെ പോവാ, ഞാനെങ്ങനെ യാത്ര ചെയ്യാം, എനിക്ക് എന്റെ കുടുംബത്തിനെ ചിന്തിക്കണ്ടേ, ഇവരൊക്കെ എന്ത് പെട്ടെന്ന് വിട്ടുപോകാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരുടെ ഭാവി എന്താകും, അവരുടെ നാളെയുള്ള അവസ്ഥ എന്താകും, ഒന്നും ചിന്തിച്ചിട്ടില്ല. പ്രവാചകൻ പറഞ്ഞു, ഞാൻ പോവാം. മറ്റേ ഹദീസ് എന്നെ പ്രവാചകൻ നിയോഗിച്ചു എന്നും കാണാം. പ്രവാചകനോട് അടുത്ത ചോദ്യം എന്താ? ഷെയ്ഖ് ഹുലിയാ റസൂലുള്ള, അവനെ എങ്ങനെയാണ് അവന്റെ രൂപം എന്ന് പറഞ്ഞാൽ മതി, തുറന്നു വേണം, തുറന്നു ചെയ്യണ്ട, എനിക്ക് ഒരു പരാതിയില്ല, ഞാൻ പോവാൻ തയ്യാറാണ്. കാരണം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന് പ്രവാചകന്റെ കൽപ്പനയാണത്. പ്രവാചകന്റെ കൽപ്പന അവൻ അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് എടുത്ത അദ്ദേഹത്തിന് അറിയാം എനിക്ക് അള്ളാഹുവിന്റെ സ്വർഗമാണ് എന്നെ കാത്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു എനിക്ക് അവനെ വിശേഷിപ്പിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവന്റെ രൂപം ഇന്ന ഇന്ന രൂപമാണ്. അറഫയിലേക്ക് പോയി ഖാലിദ് അൽഹുദൈലി ദൂരെ വെച്ച് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരടയാളം ഇങ്ങനെയാണ്, അവനെ കാണുമ്പോൾ നിനക്ക് ഒരു ഭയം പോലെ തോന്നും. അബ്ദുല്ലാഹി ഇബ്നു ഉനൈസിനെ കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു ഭയം പോലെ തോന്നി. അവന്റെ അടുക്കിലേക്ക് പോയി. ഖാലിദ് അൽഹുദൈലി ചോദിച്ചു നീ ആരാണ്? പറഞ്ഞു റജുലുൻ മിനൽ അറബ്, അറബിയായ ഒരു വ്യക്തിയാണ്. എന്തിനാണ് നീ ഇവിടെ വന്നത്? അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് പറഞ്ഞു നീ നബിക്കെതിരെ സൈന്യത്തെ അല്ലെങ്കിൽ മുഹമ്മദിനെതിരെ സൈന്യത്തെ തയ്യാറാക്കുന്നു എന്ന് കേട്ടു. അങ്ങനെ പറഞ്ഞു. ഖാലിദ് അൽഹുദൈലി വിചാരിച്ചു തന്റെ കൂടെ ആ സൈന്യത്തിൽ പങ്കുചേർന്ന് മുഹമ്മദിനെതിരെ പടപൊരുതാൻ വേണ്ടി വന്നതാണ്. കൂടെ കൂട്ടി അങ്ങനെ ജനങ്ങളൊക്കെ ഒന്ന് മാറിയ സമയം ഈ ഖാലിദ് അൽഹുദൈലി എന്ന് പറയുന്ന വ്യക്തിയെ വെട്ടിക്കൊന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. പ്രവാചകൻ കണ്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞു അഫ്ലഹ, അവൻ വിജയിച്ചിരിക്കുന്നു. ഒന്നും ചിന്തിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ ഒരു വാക്ക് പറഞ്ഞപ്പോൾ വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല. എന്റെ ഭാര്യ എന്താകും, എന്റെ മക്കൾ എന്താകും, ഒന്നും ചിന്തിച്ചിട്ടില്ല. ഒരു സഹാബി വന്നിട്ട് പ്രവാചകനോട് ചോദിക്കുകയാണ് പ്രവാചകരെ ഞാൻ ഈ യുദ്ധത്തിൽ മരണപ്പെട്ടാൽ എന്റെ അവസ്ഥ എന്താണ്? പ്രവാചകൻ പറഞ്ഞു ഫിൽ ജന്ന, സ്വർഗത്തിലാണ്. കയ്യിലുള്ള മുന്തിരിയും വലിച്ചെറിഞ്ഞ് അല്ലെങ്കിൽ കാരക്കയും വലിച്ചെറിഞ്ഞ് യുദ്ധരണാംഗണത്തിലേക്ക് അദ്ദേഹം പോകുന്നു, കൊല്ലപ്പെടുന്നു, ഷഹീദാകുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ. എന്താണ് അവരുടെ ഈമാൻ? എന്താണ് അവരുടെ ഈമാൻ? കാണാൻ വിരൂപിയായ ഒരു സഹാബി അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്ന് പറയുന്നു പ്രവാചകരെ എനിക്കൊരു വിവാഹം ചെയ്യിപ്പിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന കുടുംബത്തിൽ പോയി അവരോട് പറയുക ഞാൻ അയച്ചതാണ്. അങ്ങനെ ആ മാതാപിതാക്കളുടെ അരികിലേക്ക് പോയിട്ട് പറഞ്ഞു നിങ്ങളുടെ മകളെ വിവാഹം ചെയ്തു തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ മാതാപിതാക്കൾ പറഞ്ഞു പെട്ടെന്ന് കണ്ടപ്പോൾ നിങ്ങളെ കാണാൻ ഭംഗി കുറവുള്ള ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് സമ്മതിച്ചില്ല. അങ്ങനെ ഈ വ്യക്തി തിരിച്ചു പോകാനിരിക്കുമ്പോൾ പിറകിൽ നിന്ന് ആ പെൺകുട്ടി വിളിച്ചു ചോദിച്ചു പ്രവാചകനാണ് അയച്ചത്? പറഞ്ഞു അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പിന്നെ ഞാൻ എന്ത് ചിന്തിക്കാനാണ്? എനിക്ക് ആ ഭർത്താവിനെ തന്നെ മതി. ഇതാണ് അവരുടെ ഈമാൻ, ഇതാണ് അവരുടെ ഈമാൻ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ ഒന്നും നോക്കാനില്ല. പ്രവാചകൻ പറഞ്ഞു അവരുടെ ജീവിതം അതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ സമീഅന വാതഅന, കേട്ടു അനുസരിച്ചു, അതിനപ്പുറം അവർക്കൊന്നില്ല. മഹാനായ ഉമർ എങ്ങനെയുണ്ടായിരുന്നു ഉമർ? ഈ ഉമറിന്റെ ജീവിതത്തെ മാറ്റിയത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മഹാനായ ബിലാൽ, സഹോദരങ്ങളെ ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ട്, ഈ ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആരായിരുന്നു? അടിമച്ചന്തയിൽ വിൽക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് അല്ലെ? അടിമച്ചന്തയിൽ വിൽക്കപ്പെടുന്ന ഒരു സാധാരണ കറുത്തവനായ ഒരു അടിമ, ഒരു വിലയും ആരും നൽകാത്ത സാധാരണ ഒരു അടിമ. ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ ബിലാൽ ഇബ്നു റബാഹ് എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ പറയുന്നത് കൊണ്ടാണ്. അവിടുത്തെ ഉയർത്തിയത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സുഹബത്താണ്, അവിടത്തോടുള്ള മഹബത്താണ്, പ്രവാചകനോട് അവർ കാണിച്ചിരിക്കുന്ന സ്നേഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി ദഅവത്തുമായി വന്നപ്പോൾ ബിലാൽ വിശ്വസിച്ചു. ഈ ബിലാലിനെ കാഫിറുകൾ ഉപദ്രവിച്ചു. എത്ര ഉപദ്രവിച്ചും ബിലാൽ മാറിയിട്ടില്ല. ബിലാൽ ഈമാനിൽ ഉറച്ചു നിന്നു. അങ്ങനെ അവസാനം മക്ക ഫതഹിന്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനെ ആദരിച്ചു. ബിലാലിന്റെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു. ബിലാലിന് ആ മഹത്വം നൽകി. ബിലാലിനെ ഉയർത്തിയത് ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹബത്താണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകന്റെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിലയുണ്ടാകണം. അത് കേട്ടാൽ അതിനപ്പുറം നമുക്കൊന്നുമില്ല. അവിടുത്തെ സ്വഭാവം ഇങ്ങനെയായിരുന്നു എന്ന് കേട്ടാൽ അതിനപ്പുറം നമുക്കൊന്നുമില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു വിഷയത്തിൽ പ്രവാചകന്റെ ഫത്വ പറഞ്ഞു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് ചെയ്തത് എന്ന് പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു ഉമർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അബൂബക്കർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് ചോദിച്ചു ആകാശത്തു നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല കല്ല് ഇറക്കുമോ എന്ന് ഞാൻ ഭയക്കുകയാണ് നിങ്ങളുടെ മുകളിൽ. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നു ഖാല റസൂലുള്ളാ, ഞാൻ അള്ളാഹുന്റെ റസൂൽ എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നോട് തിരിച്ചു പറയുന്നത് അബൂബക്കർ? അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാ കാന ലിമുഅ്മിനി വലാ മുഅ്മിനതിൻ ഇദാ ഖല അല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറ, അള്ളാഹും റസൂലും ഒന്ന് വിധിച്ചാൽ അതിനപ്പുറം ഇല്ല, അങ്ങനെ ഒരു സംസാരം മുസ്ലിമിന് ഇല്ല. റസൂൽ എന്ന് പറഞ്ഞാൽ അവിടെ തീരാ നമുക്ക്, അതിനപ്പുറം നമുക്കൊന്നില്ല. അതിന് നമ്മൾ നിരന്തരമായി പ്രവാചകന്റെ സീറകൾ വായിക്കുക, സ്വഹാബത്തിനെ കുറിച്ച് വായിക്കുക, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, പ്രവാചകന്റെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ദിക്റിന്റെ കൂടെ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ സല്ലാ അലൈയ സലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു സ്വലാത്ത് പറഞ്ഞാൽ അതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് 10 സ്വലാത്ത് പറയുന്നതാണ്. എത്ര വലിയ ഫളായിലുകളാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ സഹാബത്തിന്റെ മഹബത്ത്, അവിടുത്തോടുള്ള മഹബത്ത്,
അവർ ജീവിതത്തിൽ ദീനനെ കൊണ്ടു നടന്ന ആ ഒരു രീതി അത് നിസ്സാരമായ ഒരു കാര്യമായിരുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഒരു പരിശ്രമവും കൂടാതെ കിട്ടിയിരിക്കുന്ന ഈദീൻ, ഒരു പരിശ്രമവും ഇല്ലാതെ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഈദീൻ, നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിലപിടിപ്പുള്ള വസ്തുവായി അതിന്റെ വലിപ്പം മനസ്സിലാക്കി, അതിന്റെ ആ ഒരു എത്രമാത്രം വലിയ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി അതിന് ശുക്ർ ചെയ്യേണ്ട അവസ്ഥയാണ്. അതിന്റെ ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് എങ്ങനെയാണോ നമ്മൾ കൽപ്പിച്ചത് അതുപോലെ നമ്മൾ ജീവിക്കുക. അതിനെ നിസ്സാരമാക്കുന്ന ഒരു സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് കഴിയുന്നു. അതിനപ്പുറം നമുക്കൊരു സംസാരമില്ല, അതിനപ്പുറം ഒരു സംസാരം നമുക്ക് പാടില്ല. അള്ളാഹു പറഞ്ഞു എന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ നിൽക്കുക. അതല്ലാതെ അങ്ങനെ ആവാം ഇങ്ങനെ ആവാം, നമുക്ക് അനാവശ്യമായ ഒരു കാര്യത്തിന് സഹോദരങ്ങളെ തലയിടരുത്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ഷഅബാൻ മാസത്തിൽ നല്ല രൂപത്തിൽ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ശുദ്ധീകരിച്ച് മറ്റുള്ളവരോടുള്ള ബന്ധം നന്നാക്കി ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിച്ച് സരസ്വഭാവ ജീവിതത്തിൽ പാലിച്ച് ഏറ്റവും നല്ല വ്യക്തികളായി റമദാനിലേക്ക് നാം കടന്നു വെക്കുക. റമദാൻ മാസമായാൽ അങ്ങനെ ഇബാദത്തുകളിൽ കൂടുതൽ മുന്നേറുക. വേറെയും ധാരാളം വിഷയങ്ങൾ, പക്ഷേ സമയം അധികരിച്ചതിനാൽ അധികം ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ സുന്നത്ത് നോമ്പുകൾ ഈ മാസം പറ്റുമെങ്കിൽ നമ്മൾ എടുക്കുക. പ്രത്യേകിച്ച് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉള്ള സുന്നത്ത് നോമ്പുകൾ, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളും വ്യാഴമുള്ള ദിവസങ്ങളിൽ, അല്ലെങ്കിൽ തിങ്കളും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കാൻ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ശ്രദ്ധ കാണിക്കാം. മഹാനായ അബൂ ഹുറൈറ അവിടുത്തെ നേരത്തെ പറഞ്ഞതിൽ മറ്റൊരു ഉദാഹരണമാണ്. സഹാബി എത്രത്തോളം പ്രവാചകനെ സ്നേഹിച്ചു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്. ഔസാനി ഖലീലി ബിസലാസ്, എന്റെ പ്രവാചകൻ എനിക്ക് മൂന്ന് നസീഹത്ത് നൽകിയിട്ടുണ്ട്. ആ വാക്കുകൾ നോക്കി നിങ്ങൾ, ഔസാനി ഖലീലി ബിസലാസ്, എന്റെ ഖലീൽ എന്ന് പറഞ്ഞാൽ എന്റെ ഉറ്റ സുഹൃത്ത് എനിക്ക് മൂന്ന് നസീഹത്തുകൾ നൽകിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വാക്ക് എന്താ, പ്രവാചകൻ ജീവിച്ചിരിപ്പുണ്ട് പണ്ടോട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഇപ്പോൾ ഒഴിവാക്ക എന്നല്ല, മരിക്കുന്നത് വരെ ഞാനത് ഒഴിവാക്കൂല. ഒന്ന്, അതിലൊന്നും എന്താ, എല്ലാ മാസവും മൂന്ന് നോമ്പ് അനുഷ്ഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ നോമ്പ് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം എന്റെ ജീവിതത്തിലാണ് വരുത്തൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മാസത്തിൽ നാം നോമ്പെടുക്കുക. തിങ്കളാഴ്ച ദിവസം, വ്യാഴാഴ്ച ദിവസം നോമ്പെടുക്കുക. പറ്റുമെങ്കിൽ അയ്യാമുൽ ബിയൂം നാം നോമ്പ് അനുഷ്ഠിക്കുക. അങ്ങനെ ഈ ജനങ്ങളൊക്കെ, മറ്റുള്ള ജനങ്ങളൊക്കെ അശ്രദ്ധയിലാകുന്ന ഈ ഒരു മാസം നമ്മുടെ ഇബാദത്ത് ചെയ്ത് അല്ലാഹുവിലേക്ക് മുന്നേറാൻ വേണ്ടി പരിശ്രമിക്കുക. കാരണം ജനങ്ങൾ അശ്രദ്ധയിലാകുന്ന സമയത്ത് നമ്മുടെ ഇബാദത്തിന്റെ പ്രത്യേകതയുണ്ട്. ജനങ്ങൾ അശ്രദ്ധയിലാകുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഇബാദത്തിന് പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ ഫിത്നകൾ അധികരിച്ച് ഈ കാലത്ത് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ആ പ്രത്യേകതയൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇബാദത്തുകളിൽ മുന്നേറാൻ നമ്മൾ പരിശ്രമിക്കുക. സലഫു സാലിഹീങ്ങളിൽ നിന്ന് വന്നതുപോലെ അവർ റമദാൻ ഷഅബാനിൽ നല്ല രൂപത്തിൽ തയ്യാറെടുത്ത് റമദാനിനെ വരവേൽക്കുന്നവരായിരുന്നു. ഇബ്നു റജബ് അൽഹംബലി റഹിമഹുല്ലാ ധാരാളം സീറകൾ സലഫുകളോട് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. അവർ എങ്ങനെയാണ് റമദാനിനെ വരവേറ്റിരുന്നത് എന്ന്. ബഹുമാനായ അധ്യാപകൻ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ റഹിമഹുല്ലാ അദ്ദേഹത്തിന് റമദാൻ മാസം ഉഖ്റവിയായ നന്മകൾ നേടിയെടുക്കാനുള്ള ഒരു മാസമാണ്. അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് ഒരു റിസാലയുണ്ട്. ഇൻഷാഅല്ലാഹ് മറ്റൊരു സാഹചര്യത്തിൽ നമുക്ക് സമയം ലഭിക്കുകയാണെങ്കിൽ റമദാനിൽ ചെയ്യേണ്ട അമലുകളെ കുറിച്ച് നമുക്ക് വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല മനസ്സിനെയും ഹൃദയത്തിനെയും ശുദ്ധീകരിക്കാനും റബ്ബുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയം എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകണം. ഇന്ന് ഇത് കേട്ട് അവിടെ തീരരുത്. പരസ്പരം നാളെ കണ്ടാലും ഉപദേശിച്ചു കൊടുക്കുക. പരസ്പരം ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിരന്തരം റബ്ബിനെ കുറിച്ച് പറയുക. അങ്ങനെയാണെങ്കിൽ ഇൻഷാഅല്ലാഹ് ഒരു ദിവസം നമ്മൾ മരണപ്പെടുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ മരിക്കാൻ സാധിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുബഅസുൽ അബ്ദു അലാ മാ ഫഅല, ഒരു അടിമ എങ്ങനെയാണോ മരിച്ചത് അങ്ങനെയാണ് അള്ളാഹുവിന്റെ മുന്നിൽ വരിക. മറ്റൊരു ഹദീസിൽ പറഞ്ഞു, മുഹ്റിമായി ഒരുത്തൻ മരിച്ചാൽ ഫഇന്നഹു യുബഅസു യൗമൽ ഖിയാമത്തി മുനബ്ബിയാ, തൽബിയത്ത് പറഞ്ഞുകൊണ്ട് അവൻ അള്ളാഹുവിന്റെ മുന്നിലേക്ക് വരും. അപ്പൊ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മൾ വാട്സപ്പൊക്കെ നോക്കി, ഹറാമൊക്കെ ഇങ്ങനെ കണ്ട്, അല്ലെങ്കിൽ വാട്സപ്പ് നോക്കി അനാവശ്യ സംസാരങ്ങൾ സംസാരിച്ച്, അല്ലെങ്കിൽ കണ്ട മലവാക്കുള്ള ധാരാളം മലവാക്കുകൾ ഇങ്ങനെ ഫിച്ചർമാർ കുറ്റം പറഞ്ഞ് അനാവശ്യ വിഷയങ്ങളിലൊക്കെ സംസാരിച്ച്, ഏതൊരു വിഷയമുണ്ടോ അതിലൊക്കെ നമ്മൾ തലയിട്ട് എല്ലാം സംസാരിച്ച് ആ ഒരു അവസ്ഥയിലാണ് മരിക്കുന്നതെങ്കിൽ ആ ഒരു അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കണ്ടുമുട്ടേണ്ടി വരും. അതുകൊണ്ട് ഈ പറഞ്ഞ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ആവശ്യമുള്ളതിൽ മാത്രം തലയിടുക, ആവശ്യമുള്ളതിൽ മാത്രം. അത് പ്രവാചകന്റെ കൽപ്പനയാണ്, അവിടുത്തെ അധ്യാപനമാണ്. നിങ്ങൾ ആവശ്യമുള്ള വിഷയങ്ങളിൽ നിങ്ങൾ ഇടപെടുക, അതല്ലാത്ത വിഷയങ്ങൾ നിങ്ങൾ മിണ്ടാതിരിക്കുക. എല്ലാത്തിലും അഭിപ്രായം പറയണമെന്നൊന്നുമില്ലല്ലോ. ഏത് വിഷയത്തിലും അഭിപ്രായം പറയാൻ അള്ളാഹു റസൂലും നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവുക. ഏതൊരു വാക്ക് പറയുമ്പോഴും, ഏതൊരു വാക്ക് പറയുമ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ട ഓർമ്മ എന്താ? ഇതിന് ഞാൻ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയണം. എന്താണെങ്കിലും അറബി അറിയുന്നവർക്ക് അറിയാം അവിടെയുള്ള പ്രയോഗത്തിന്റെ അർത്ഥം എന്താ. അവൻ ഉച്ചരിക്കുന്ന ഏതൊരു വാക്കും ചില നിസ്സാരാണെങ്കിലും അതൊക്കെ എന്ത് ചെയ്യും? പ്രത്യേകം മാറ്റിയതും രേഖപ്പെടുത്തി വെക്കും. ഇമാം അഹ്മദ് പറയുന്നതായി കാണാം, തേനി കരച്ച കരച്ചല് പോലും മലക്കുകൾ രേഖപ്പെടുത്തി വെക്കും. എല്ലാ കാര്യങ്ങളും തേങ്ങ കരച്ചല് പോലും എന്ത് ചെയ്യും? തേങ്ങ കരച്ചല് പോലും മലക്കുകൾ രേഖപ്പെടുത്തി വെക്കും. ഇതിലൊക്കെ കുറച്ച് ചോദ്യം ഉണ്ടാവും. നീ പറഞ്ഞ വാക്ക്, നീ ചെയ്തിരിക്കുന്ന പ്രവർത്തനം, അങ്ങനെ അവിടെ നമ്മൾ എത്തുമ്പോൾ ഒരു ഏട് നമ്മുടെ മുന്നിലേക്ക് തരും. നമ്മളിത് നോക്കിയിട്ട് പറയും, എന്താ പറയാ, സൂറത്തുൽ കഹ്ഫിൽ നിരന്തരം വിളേശം ഓതാറില്ലേ, മാ ലിഹാദൽ കിതാബ്, ഇതൊരു കിതാബാണ്, ലാ യുഗാദിറു സഗീറത വലാ കബീറത ഇല്ലാ അഹ്സാഹാ. നമ്മൾ ചെയ്ത എല്ലാ പ്രവർത്തനവും ഇതിലുണ്ട്, എല്ലാ പ്രവർത്തനവും എത്ര ചെറുതാണെങ്കിലും ഇതിലുണ്ട്. നമ്മുടെ പക്ഷേ നമ്മള് മറ്റൊരാൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് ടി വി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അത് മുഖേന ഹറാമായ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ സൂക്ഷിക്കുന്നില്ല എങ്കിൽ ഒക്കെ ഉണ്ടാകും നമ്മുടെ ഏടുകളിൽ. അവർ ചെയ്ത ഹറാമായ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ഇതൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാകും. ഇതൊക്കെ അള്ളാഹുവിന് മുമ്പിൽ നമ്മൾ പറയേണ്ടി വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹിസാബ് നിസാരമല്ല, ഹിസാബ് നിസാരമല്ല. ഹിസാബിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ. എന്താണ് ആ മാർഗം? അള്ളാഹുവിന്റെ റഹ്മത്താണ്, അള്ളാഹുവിന്റെ റഹ്മത്താണ്. അള്ളാഹു അടിമകളുടെ പ്രവർത്തനങ്ങൾ എടുത്തെടുത്ത് ഇത് 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 എന്ന് ചോദിച്ചാൽ ഹിഷയോട് പ്രവാചകൻ പറഞ്ഞ എന്താ, മന്നൂഖിൽ ഹിസാബ ഹലക്, അള്ളാഹു വിചാരണ ചെയ്താൽ നശിക്കും, ഒരു സംശയവുമില്ല. റസൂലുള്ള പറഞ്ഞ എന്താ, ലാ യദ്ഖുലു അഹദുൻ അൽജന്നത ബിഅമലി, ഒരാളും തന്റെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പോകില്ല, ഒരാളും. സഹാബികൾ ചോദിച്ചു, വലാ അന്ത, താങ്കളോ? വലാ അന, ഞാനും സ്വർഗത്തിൽ പോകില്ല. ഇല്ലാ അയ്യ തഗമ്മദനി അല്ലാഹു ബിറഹ്മതി മിൻഹു വഫദൽ, അള്ളാഹുവിന്റെ റഹ്മത്തില്ലെങ്കിൽ എനിക്കും സ്വർഗത്തിൽ പോകാൻ സാധ്യമല്ല എന്ന് മഹാറായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് അവിടുത്തെ അള്ളാഹുവിന്റെ റഹ്മത്തിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി ബിഹംദി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു. Yeah.